യഥാർത്ഥത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ ഭീമമായ അലാമത്താണെന്ന് നാം പറഞ്ഞതല്ല. അത് അബൂ ഹനീഫത്തിൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് മുഖേനയും മറ്റ് സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തതായ ഹദീസ് മുഖേനയും ഫിത്നകളിൽ നിന്നിട്ട് ആദ്യമായി അതിന്റെ വാതിൽ തുറക്കപ്പെടൽ ഉമർ ഖത്താബ് മരണപ്പെടലോടുകൂടി അല്ലെങ്കിൽ അവരെ കൊല്ലപ്പെടലോടുകൂടിയാണെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് തന്നെ സന്തോഷവാർത്ത നൽകിയതല്ലായിരുന്നു, മറിച്ച് പേടിപ്പിച്ചറിയിച്ചതായിരുന്നു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറ് കൊണ്ടാണ് ഫിത്നയുടെ വാതിൽ തുറക്കപ്പെടുക എന്ന് ഖിയാമത്ത് നാളിന്റെ അലാമത്തിനെ കുറിച്ച് ഒരു ദിവസം രാത്രി സുബ്ഹ് നമസ്കാര അനന്തരം ആരംഭിച്ച പ്രസംഗം അസ്തമാനത്തോടടുത്ത സമയം വരേക്കും നീണ്ട പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കവേ ബഹുമാനപ്പെട്ട പ്രദേശത്തിലെ മാൻ റളിയല്ലാഹു തആലാ പറയുകയാണ്, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ചെറുതും ഖൈറുമായ പല കാര്യങ്ങളെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ വിവരിച്ചിരുന്നു. എന്നാൽ എല്ലാവരും ഖൈറ് കുറിക്കാറുണ്ടായിരുന്നു, നന്മകളെ കൂട്ടി ചെയ്യാറുണ്ടായിരുന്നു, കുറിച്ച് വെക്കാറുണ്ടായിരുന്നു. അതേസമയത്ത് ഞാൻ എഴുതാറുണ്ടായിരുന്നത് എന്താണ് തിന്മകൾ എന്ന കാര്യമാണ്. തിന്മകൾ റസൂൽ എന്ത് പറയുന്നു അതിനെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നത്. കാരണം അതിൽ നിന്നിട്ട് ഞാനും എന്റെ സമുദായവും രക്ഷപ്രാപിക്കാൻ തന്നെ എന്താണ് ചെറു എന്താണ് അപകടമെന്ന് മുസ്ലിം ലോകം പഠിക്കുക എന്നത് മുസ്ലിം ലോകത്തിന്റെ ചുമതലയാണെന്നാണ് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ലോകത്തിന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം സാധാരണ പറയാറുണ്ട് കമ്മ്യൂണിസമെന്നോ സോഷ്യലിസമെന്നോ സെക്കുലറിസമെന്നോ അല്ലെങ്കിൽ ഓറിയന്റലിസമെന്നോ എന്നീ ഇതങ്ങളെ നാം കേൾക്കുന്ന സമയത്ത് അതെല്ലാം അനിസ്ലാമികമാണ്, അനിസ്ലാമിക സിദ്ധാന്തങ്ങളാണ്, അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യാനീസൻ എന്തായിരിക്കോട്ടെ, ബായീസൻ എന്തായിരിക്കോട്ടെ, ആ യുഗത്തിന്റെ ഉടമകൾ അതിലൂടെ ജീവിച്ചോട്ടെ, നമുക്കതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നാം അത് പഠിക്കേണ്ടതോ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന തത്വം നമ്മുടെ പള്ളിദർശകളിലോ നമ്മുടെ കോളേജുകളിലോ ഉണ്ടാവാൻ പാടുള്ളതേ അല്ല. നമുക്ക് എല്ലാം പഠിക്കണം, പ്രത്യേകിച്ച് ശത്രുക്കളെയാണ് ആദ്യം പഠിക്കേണ്ടത്. ശത്രുക്കളെക്കുറിച്ചും അവരുടെ ചിന്താഗതികളെക്കുറിച്ചും അവർ ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പ്ലാനിടുന്ന പരിപാടിയിടുന്നതായ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളെക്കുറിച്ചും നാമും നമ്മുടെ സമുദായവും നമ്മുടെ അധ്യാലയങ്ങളിലും വിദ്യാഭ്യാസം പഠിക്കുന്നതായ ആലയങ്ങളിലും നാം ഉൾക്കൊള്ളിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്നിട്ട് രക്ഷപ്രാപിക്കാൻ നമ്മുടെ സമുദായത്തിന് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമുദായത്തിലുള്ളതായ എത്രയോ യുവാക്കൾ പെട്ടെന്ന് നിരീശ്വരവാദിയായി മാറുന്നു, പെട്ടെന്ന് നിർമ്മലവാദിയായി മാറുന്നു, പെട്ടെന്ന് നമ്മുടെ ആ പാപ്പാപ്പന്മാര് കഴുത്തുകൊടുത്തതായി സിദ്ധ പ്രസ്ഥാനത്തിനോട് വിട വാങ്ങാൻ അവർ തുനിയുന്നു. അവരതിനെ കൂട്ടാക്കുന്നില്ല. എന്ത് കാരണമെന്ന് ചോദിച്ചാൽ എന്താണ് ശത്രുക്കൾ, ആരാണ് ശത്രുക്കൾ, ആരാണ് മിത്രങ്ങൾ എന്നത് അവർക്ക് ചെറുപ്പത്തിലെ നാം അവർന്നു കൊടുത്തില്ല, പഠിപ്പിച്ചു കൊടുത്തില്ല, മനസ്സിലാക്കി കൊടുത്തില്ല നമ്മുടെ പള്ളിദർശകളിലും നമ്മുടെ കോളേജുകളിലും എന്നതാണ് അതിനുള്ള അപകടം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൃദയപത്രിയ മാനവിയുള്ള ആൾക്കാരാണ് പറയുന്നു, ഇനി ഒരു ദിവസം നീണ്ട പ്രസംഗം നടത്തിയിട്ട് ആ പ്രസംഗങ്ങളെ കുറിച്ചെല്ലാം സഹാബാക്കൾ ചോദ്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് റസൂൽ പറഞ്ഞ കാര്യങ്ങളിൽ ചെറായ കാര്യങ്ങളുള്ളതെന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ റസൂല് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളനബിമാരെ കുറിച്ച് പറഞ്ഞതും നാം ഇവിടെ ചർച്ച ചെയ്തതും ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഈശങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും വിപ്ലവങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും എല്ലാമാണ് ഇനി നൽകിയതും അതിൽപ്പെട്ടതായിരുന്നു. അത്തരം ചെറായ ഭാഗത്തെയെല്ലാം ബഹുമാനപ്പെട്ട ഹൃദയമാണ് അനുവായിരുന്നു ബൈഹാത്താക്കിയും കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ നിരത്തി വെച്ചിരുന്നത്. എന്നാൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രസംഗം ശ്രദ്ധിച്ചതായ ഹൃദയപുത്രന്മാരെ പോലെയുള്ളതായ മഹാത്മാക്കൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തോടു കൂടിയാണ് ഈ ഫിത്നന്റെ വാതിലെ തുറക്കപ്പെടുക എന്ന് പറഞ്ഞതിൽ നിന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അവരുടെ മരണത്തെക്കുറിച്ച് അല്പം കയറിയല്ല ഏറ്റവും കൂടിയാൽ ഒരു മണിക്കൂറാണ് വിഷമിച്ചിട്ട് ഇരുന്നാലും വിരോധമില്ല, നമുക്ക് പ്രതിഫലമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിജൂദ് ഇവിടെ ഉണ്ടാവുക എന്നത് തഹ്ദീദായിരുന്നു ആലമെന്ന്, ലോകത്തിന്റെ അപകടമായിരുന്നു, ലോകത്തിൽ പറഞ്ഞാൽ ലോകത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും ഇസങ്ങൾക്കും അപകടമായിരുന്നു. കാരണം അന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയാണെന്ന് അറിയപ്പെട്ടിരുന്ന റോമൻ പേർഷ്യൻ ചക്രവർത്തിമാരെ കിടികിടവറപ്പിച്ച് അവരെ നിലംപതിപ്പിച്ച ആ ശക്തിയായതുകൊണ്ട് തന്നെ മറ്റു ലോകത്തുള്ള എല്ലാ ശക്തികൾക്കും ഭയമായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് സഹാബ റളിയല്ലാഹു തആലയുടെ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ അവർ പോവുക, അവരെ കൊല്ലപ്പെടുക എന്നത് മുസ്ലിം ലോകത്തിനും മനുഷ്യരാശിക്കും അപകടമായിരുന്നു. അതാണ് അപകടത്തിന്റെ വാതില് അവരിലൂടെ തുറക്കപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാണിംഗ് നൽകുവാനും മുന്നറിയിപ്പ് നൽകുവാനും കാരണം. പക്ഷേ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയെ എന്തുകൊണ്ടാണ് ലോകം ഭയപ്പെടാറുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ലോകം സ്നേഹിച്ചിരുന്ന ലോകം ഭയപ്പെട്ടിരുന്ന ലോകം? കാരണം അവരെ പോലെ ഒരു സ്വത്തേ ലോകം കാണാത്തത് കൊണ്ട് തന്നെയാണ്. എത്രത്തോളം പഴമൊഴി അറബികളുടെ ഇടയിലായി പോയിട്ടുണ്ട്, നിങ്ങളെ പോലെയുള്ളതായ വ്യക്തിത്വത്തെ ജനിക്കാൻ സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ശേഷം സാധിച്ചിട്ടേയില്ല എന്ന് പറയാറുണ്ടായിരുന്നു. ശരി തന്നെയാണ്, ഉമറിനെ പോലെയുള്ളതായ വ്യക്തിത്വത്തെ ഒരു സ്ത്രീയും അതിനുശേഷം ജനിച്ചിട്ട് തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട്? അവരിവിടെ ദുഹുദാണെങ്കിൽ ദുഹുദ്, നേതൃത്വമാണെങ്കിൽ നേതൃത്വം, നീതിയാണെങ്കിൽ നീതി, നന്മയുടെ ഇനത്തിൽ എന്തെല്ലാം നന്മ ലോകത്തിന് മുമ്പിൽ ലോകത്തിന് നേതാക്കൾക്ക് പ്രജകൾക്ക് പറയാനുണ്ടോ അതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലോകം കണ്ടു, ലോകം പഠിച്ചു, ലോകം അതിൽ നിന്നിട്ട് പ്രചോദനം ഉൾക്കൊണ്ടു, ശത്രുക്കൾ വിത്രങ്ങൾ വിശ്വാസം കൂടാതെ ഉൾക്കൊള്ളുകയും ചെയ്തതാണെന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ. അഥവാ കുറിച്ച് നാം ഇവിടെ ചർച്ച ചെയ്ത ക്ലാസ്സിലൂടെ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയെ ഏറ്റവും പ്രശസ്തി നേടാൻ സാധിച്ചിരുന്നത് അവർ ദാഹിദായി ജീവിച്ചു എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കുന്നവരെ കീഴടക്കാൻ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന ആ കഴിവ് കിട്ടാനുള്ള പ്രധാന മാർഗമായി അദ്ദേഹത്തിൽ കുറിച്ച് കാണുന്നത് അദ്ദേഹം ജാഹിദായിരുന്നു എന്നതാണ്. ജാഹിദ് എന്ന് വെച്ചാൽ എന്താണ്? നാം പറയുന്നതായ കൃത്രിമ സൂഫിസമല്ല. സൂഫിസം എന്ന പേര് തന്നെ ഇസ്ലാമിലില്ല എന്ന് നാം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമികൾ ജുഹുദാണ്. ഇസ്ലാമിൽ ഒരാൾ അള്ളാഹുമായുള്ളതായ ബന്ധത്തെ ക്ലിയറാക്കി കഴിഞ്ഞാൽ ലോകത്തിനോടുള്ളതായ ആ സുഖ ജീവിതത്തെ ആഡംബര ജീവിതത്തെ ഒഴിവാക്കിയും കൊണ്ടിട്ട് അങ്ങനെ ജീവിക്കാനുള്ള കൽപ്പും കഴിവുമുള്ളതായ ഒരു വ്യക്തി ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയെ കുറിച്ച് നാം പറയാറുള്ളത് ജാഹിദ് എന്നാണ്, സത്യ എന്നാണ്, ഹുരിയ എന്നാണ്, സുസ്മജ്ഞാനി എന്നാണ്, എന്നല്ലാതെ സൂഫി എന്ന് പറയാറില്ല. ആ സൂഫി എന്ന് പറയുന്ന പേര്, ആ പേര് തന്നെ ഉടലെടുത്തത് നാലാം നൂറ്റാണ്ടിന് ശേഷമാണ്. നാലാം നൂറ്റാണ്ടിന് ശേഷം ആ പേര് ഉടലെടുത്തപ്പോൾ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ക്ലിയറിംഗ് അല്ലായിരുന്നു. എന്തുകൊണ്ട്? അറബി ഭാഷ സഹായം നൽകുന്നില്ല. സൂഫിക്ക് സൂഫിസം എന്ന് പറയുന്നതിന് സഫാ എന്ന വാക്കിൽ നിന്ന് ഉടലെടുത്തതല്ല, അതിന്റെ ഇസ്തിഖാസ് സഫ എന്ന് പറഞ്ഞാൽ ക്ലിയറിംഗ് എന്നാണ്. ക്ലിയറിംഗ് എന്ന വേർഡിൽ നിന്ന് ഉടലെടുത്തതല്ല സൂഫിയത്ത് എന്ന് പറയുന്നത്. മറിച്ച് സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ, സൂഫി എന്ന് പറഞ്ഞാൽ രോമം കൊണ്ടുണ്ടാക്കുന്നതായ വസ്ത്രത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. രോമവസ്ത്രം ധരിച്ചിട്ട് പർവ്വതത്തിൽ കയറിയിട്ട് റഹ്ബാനികളായിട്ട് സന്യാസികളായിട്ട് ജീവിക്കുക എന്ന വേർഡാണ് എന്നർത്ഥമാണ് അതിനുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളടക്കത്തോടല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ പേര് വസ്തപ്പെട്ടവരോടല്ല ദേഷ്യമുള്ളത്, കോപമുള്ളത്. ചിലപ്പോൾ സൂഫി എന്ന് പേരുള്ള വ്യക്തി നല്ലവരായേക്കാൻ സാധ്യതയുണ്ട്. നാം സംസാരിക്കുന്നത് ഈ വേർഡിനെ കുറിച്ചാണ്. ആ വേർഡ് ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ള ക്ലിയറായ വേർഡ് ജാഹിദു ജുഹുദി എന്നതാണ്. ഇസ്ലാമിൽ അള്ളാഹുമായുള്ള ബന്ധം ക്ലിയറാക്കിയ വ്യക്തിക്ക് എന്താണ് പേര് വെക്കുക? അദ്ദേഹം ഈ ലോകത്തിൽ വളരെ നല്ല സുന്ദരമായ ജീവിതം ജീവിക്കാനുള്ള, വളരെ നല്ല ആഡംബര ജീവിതം ജീവിക്കാനുള്ളതായ സാമ്പത്തിക ശേഷി കൽപ്പുള്ള അല്ലെങ്കിൽ നേതാവായ പ്രസിഡന്റായ നല്ല സാമ്പത്തിക ശേഷിയുള്ളതായ ഒരു മനുഷ്യൻ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതആല ഭയന്നുകൊണ്ട് ഇസ്റാഫ് ഒഴിവാക്കി, അനാചാരം ഒഴിവാക്കി, അനാവശ്യം ഒഴിവാക്കി നിജമായ മാർഗം ജീവിതത്തിൽ കൈകൊള്ളുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഇസ്ലാമിൽ ജാഹിദി എന്നായിരുന്നു. അങ്ങനെ ജാഹിദി നിങ്ങളുടെ നേതാവായിട്ട് ലോകത്തിന്റെ മുമ്പിൽ ആദ്യം കണ്ടത് നമ്മുടെ ഈ സമുദായത്തിൽ നമ്മുടെ അനുശേദ്യ നേതാവായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവർ ജാഹിദി നിങ്ങളുടെ നേതാവാണ്. ഇസ്ഹദ് ദുനിയ ദുനിയാവിനി ജാഹിദായിട്ട് ജീവിക്കൂ എന്ന് ലോകത്തോട് കൽപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്, അവർ തന്നെയാണ്. അതേ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അവരിൽ നിന്നിട്ട് മാതൃക ഏറ്റുകൊണ്ടായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയും ജാഹിദായിരുന്നത്. അവരോട് പലപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അവരുടെ സ്വന്തം മകൾ ബഹുമാനപ്പെട്ട ഹത്ത റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ നമ്മുടെ മാതാവായ ഹത്ത അഥവാ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമർ ഖത്താബിന്റെ മകൾ ചോദിക്കാറുണ്ടായിരുന്നു, വാപ്പാ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരട്ടെ, ഈ തൊലി പൊളിക്കാത്ത രൂപത്തിൽ തൊലി പൊളിച്ചിട്ട് വളരെ ക്ലിയറായതായ ഗോതമ്പത്തിന്റെ ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവര് അത് കേട്ടിരിക്കും. ആ തുടർന്ന് തന്നെ അതിനുശേഷം അവരുടെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു ഇതേ വാക്ക് പറഞ്ഞു. വീട്ടിലുള്ളതായ അവരുടെ കുടുംബ മെമ്പർമാരെല്ലാം ഒരേ വാക്ക് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണോ, ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്നാണ് അവരുടെ ചോദ്യം. അങ്ങനെ അവരെല്ലാവരും ഒരേ മറുപടി നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അനു പറയുകയാണ്, ഞാൻ എന്റെ നേതാവായ ഞാൻ ആരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണോ ജീവിക്കുന്നത്, ആ നേതാവായ നബിയുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരുടെ കൂട്ടുകാരനായ സാഹിബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും അവരുടെ ഭക്ഷണ മാർഗത്തിൽ ഏത് രൂപമാണ് കൈകൊണ്ടിട്ടുള്ളത്, ആ രൂപമല്ലാതെ ഞാൻ കൈകൊണ്ടു കഴിഞ്ഞാൽ അവരുടെ ജാതത്തിൽ ഞാൻ തെറ്റിയവനായി മാറുന്നതും അവരുടെ മനസ്സിലേക്ക് എത്താൻ എനിക്ക് സാധിക്കാതിരുന്നു പോകുന്നതുമാണ് എന്നാണ് എനിക്ക് ഭയം. അഥവാ അവരുടെ ഗ്രേഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ അവർ പാർക്കുന്ന പാർപ്പിടമാകുന്ന സ്വർഗത്തിലേക്ക് അവരെത്തിയതായ ഗ്രേഡിലേക്ക് ആ പദവിയിലേക്ക് അവരുടെ പിന്നിലെന്തും അണി നിറന്നിട്ട് എത്താനുള്ള ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന പേടി കൊണ്ടാണ് അവരുപയോഗിക്കാത്ത ഭക്ഷണം ഞാൻ ഉപയോഗിക്കാത്തത് മക്കളെ എന്ന് അവർ മക്കളോട് പറയാറുണ്ടായിരുന്നു. ആരാണിത്? ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. അതെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സമുദായം മുഴുവനും പട്ടിണി കിടക്കുമ്പോഴും അല്ലാത്ത സമയത്തും നിങ്ങൾ പട്ടിണിയിൽ തന്നെയായിരുന്നു. ഇവിടെ ആമുർ റമാദ് എന്ന് പറഞ്ഞിട്ടൊരു വർഷം ഈ മുസ്ലിം ലോകത്തിന്റെ മുൻഗാമികൾക്ക് കൊണ്ടാടേണ്ടി വന്നിരുന്നു. എന്താണ് ആമുർ റമാദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കാനുള്ള യാതൊരു ചുറ്റുപാടും ഉണ്ടായിരുന്നില്ല. ലക്ഷങ്ങൾ പട്ടിണി കിടന്നതായ വർഷമായിരുന്നു മദീനയിലും അതിന്റെ പരിസരത്തിലും. ഉമർ ഇബ്നു ഖത്താബിന്റെ ഖിലാഫത്ത് കാലത്തിലായിരുന്നു അത് സംഭവിച്ചിരുന്നത്. അങ്ങേ ഏറ്റവും വരൾച്ച, അങ്ങേ ഏറ്റവും വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഇവർ വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയതായ ഒരു സന്ദർഭമായിരുന്നു ആമുർ റമാദ് എന്ന് പറയുന്നത്. ആ ആമുർ റമാദിൽ എല്ലാവരുടെ വീട്ടിലുള്ള ഭക്ഷണം കഴിഞ്ഞിട്ട് ഇത് ഇസ്ലാമിൽ നിന്നിട്ടും അറബ്യൻ ഗൾഫിൽ നിന്നിട്ടും എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും ഇസ്ലാമിന്റെ ക്യാപിറ്റലാകുന്ന മദീനയിലേക്ക് പട്ടിണിയുടെ കാഠിന്യം കൊണ്ടുകൊണ്ട് ജനങ്ങൾ കുതിച്ചു. ഒരേ വരവിൽ 47,000 50,000 പേരായിരുന്നു ഉമറിന്റെ വീട് വളഞ്ഞിരുന്നത്. എന്തിനു വേണ്ടി? ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ബൈത്തുൽമാലിലുള്ള സർവ്വതിനെയും പാകം ചെയ്തുകൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലയുടെ ഓർഡറുണ്ടായി. അങ്ങനെ ചരിത്രത്തിൽ കാണുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലയുടെ അതേ സദസ്സിൽ ഞങ്ങൾ കണ്ടത് 7,000 പേരെയായിരുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അതേസമയത്ത് ഉമർ ഇബ്നു ഖത്താബ് അവരുടെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഹാജരാവാൻ പറ്റാത്തതായ അവശരായ പട്ടിണി കിടക്കുന്ന വിഭാഗം അഥവാ സ്ത്രീകൾ, കുട്ടികൾ, വയസ്സന്മാർ പോലത്തവർ അവർ 40,000 പേരായിരുന്നു. അവരുടെ ടെന്റുകളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു. ആ ദിവസങ്ങളിലെല്ലാം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വളരെ മെലിഞ്ഞതായ വ്യക്തിയായിരുന്നു. കാണുമ്പോൾ ചവപ്പുള്ളതായ വെളുത്ത മനുഷ്യൻ. അദ്ദേഹത്തിന് ഞങ്ങൾ കറുത്താളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിപ്പോയിരുന്നത്. എന്തുകൊണ്ട്? നീണ്ട മാസങ്ങൾ ഭക്ഷണം കഴിക്കാതെ ആവശ്യത്തിന് മാത്രം 3 ദിവസത്തിലൊരു പ്രാവശ്യമോ 5 ദിവസത്തിലൊരു പ്രാവശ്യമോ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് അദ്ദേഹം പട്ടിണി കിടന്ന് ജീവിച്ചത് കാരണത്താൽ പ്രജകൾ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ടായിരുന്നത്. ആ രൂപത്തിൽ ജീവിച്ചത് കാരണത്താൽ ഉമറിന്റെ കോലം തന്നെ മാറിയതായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു എന്നാണ്. അതാണ് ഉത്തുംഗത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു. ലോകത്തിന്റെ ഹരീഫിയായി വാഴുന്ന സമയത്ത് അദ്ദേഹം പട്ടിണി കിടന്ന സാധനം കാരണം പ്രജകൾ പട്ടിണി കിടന്നത് കൊണ്ട് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് ആ മുറമാതിൽ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് പ്രജകളെ എല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, അല്ലയോ കൂട്ടരെ, നമ്മെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആല മഴയെ സ്റ്റോപ്പ് ചെയ്തത് ഒരു പക്ഷേ എന്റെ അപകടം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അപകടം കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെയും എന്റെയും അപകടം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് മൈതാനത്തേക്ക് പുറപ്പെടാം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എന്നിട്ട് അള്ളാഹുവിനോട് പുറത്തന്നെ ചോദിക്കാമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി പറയുന്നു. എന്റെ വാപ്പാന്റെ കൂടെ മഴയില്ലാത്തതായ ആ വർഷത്തിൽ എപ്പോൾ നടന്നാലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിട്ട് ഞാൻ കേൾക്കാറുണ്ടായിരുന്നത് എന്ന വേട് മാത്രമാണ് അധികമായിട്ടും അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നത്. ഇത് നമുക്ക് പാഠമാണ്. എന്ത് അപകടം നമുക്ക് വന്നാലും മുസ്ലിം ലോകം മനസ്സിലാക്കണം, അള്ളാഹുവിനോട് ചുറ്റികൾ കാട്ടുന്നതായ പാപങ്ങൾ കാരണത്തിലാണ് മുസ്ലിങ്ങൾ അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യത. അതുകൊണ്ട് അപകടത്തിന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി പറയുകയാണ്, ഖുർആനിൽ അല്ലാഹു പറയുകയാണ് നൂഹ് നബി സമുദായത്തോട് പറഞ്ഞ കാര്യം. ഞാൻ അവരോട് പറഞ്ഞു എന്ത്, ഇസ്തഗ്ഫിറു റബ്ബക്കും നിങ്ങളുടെ വേഗാതനോട് നിങ്ങൾ പുറത്തുനിന്ന് ചോദിക്കുക കൂട്ടരെ, അള്ളാഹു നിങ്ങൾക്ക് മഴയെ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ മഴ വർദ്ധിക്കുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹം അറിഞ്ഞുവാനും ഏറ്റവും നല്ല മാർഗം ഇസ്തഗ്ഫാർ ചെയ്യലാണ്, പുറത്തുനിന്ന് ചോദിക്കലാണ്, മാഫി അപേക്ഷിക്കലാണ്. എന്നാൽ ഈ മഹാത്മാക്കളെ അള്ളാഹു പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ പറയാനുമില്ലല്ലോ. അതാ കൂട്ടത്തോടു കൂടി ഈ മദീനയിലുള്ളതായ ഒരു മരുഭൂമിയിൽ അഥവാ മസ്ജിദ് ഹമാമായിപ്പോഴുള്ളതായ സ്ഥലത്തിന്റെ അല്പം ബേക്കലായിട്ട് ഉമറിന്റെ പള്ളി എന്ന പേരിൽ ഒരു പള്ളി നിങ്ങൾ അറിയപ്പെടുന്നുണ്ടല്ലോ. ആ പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു പെരുന്നാൾ നമസ്കാരത്തിനും മഴ തേടാനുള്ള നമസ്കാരത്തിനും സാധാരണ ഇമാമത്ത് നിൽക്കാറുണ്ടായിരുന്നത്. അത് പിന്തി വരാൻ കാരണം ചരിത്ര ഗ്രന്ഥത്തിൽ കാണുന്നു, ബഹുമാനപ്പെട്ട നബിയുല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇമാമത്തായി നിന്ന സ്ഥലമാണ് മസ്ജിദുൽ ഹമാമ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പള്ളിയുള്ള സ്ഥലം. അതിനുശേഷം പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുസല്ലിയായിരുന്നു പെരുന്നാൾ നമസ്കരിച്ചപ്പോൾ. അതിനുശേഷം പിന്നെ അതിന്റെ അള്ളാഹു തആല അനുവിന്റെ ഖിലാഫത്ത് കാലത്തെ അവിടെ മുസല്ല ഉണ്ടായിരുന്നു. അതെല്ലാം ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നബിയുടെ മുസല്ല സ്ഥലത്ത് ഞാൻ മുസല്ല വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അബൂബക്കർ ബേക്കൽ മുസല്ല വിരിച്ചത്. പിന്നെ അബൂബക്കർ വിരിച്ച സ്ഥലത്ത് ഞാൻ വിരിക്കുന്നില്ല എന്ന ആ ബഹുമാന സൂചകമായ വീക്ഷണമായിരുന്നു ബേക്കിലുള്ള മുസല്ല. വിരിച്ച സ്ഥലത്താണ് ഇപ്പോൾ മസ്ജിദ് അലി എന്ന പേരിൽ ഇപ്പോൾ കാണുന്നതായ പള്ളിയുള്ള സ്ഥലം എന്ന് പറയപ്പെടുന്നു. അവിടെയെല്ലാം നിങ്ങൾ ഈ കേട്ടതായ നാലോ അഞ്ചോ പള്ളികളുള്ള സ്ഥലത്തെല്ലാം തങ്ങളുടെ കാലത്തോ പുലപ്പാവുകാതിഥികളുടെ കാലഘട്ടത്തിലോ പള്ളി ഉണ്ടായിരുന്നില്ല. പിൻ കാലഘട്ടത്തിലാണ് അവരുടെ പേരിൽ അവിടെ പള്ളി ഉത്ഭവിച്ചിരുന്നത്. ആ സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പുറപ്പെടുന്നു പ്രജകളോടുകൂടി. എന്നിട്ട് അവിടെ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥന നടത്തുന്നു. എന്നിട്ട് കൂട്ട പ്രാർത്ഥന നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഏത് പ്രാർത്ഥന നിങ്ങൾക്കറിയാം, എല്ലാവരും ഈ മഴയ്ക്ക് വേണ്ടി ണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മെരിപ്പിക്കപ്പെട്ട സന്നത്താണ് ഇത്. നമ്മുടെ നാട്ടിൽ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുക എന്നത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുക തന്നെ ഇല്ല. ഞാൻ ഏകദേശം 19-20 വർഷമാണ് കേരളത്തിൽ താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലൂടെ എന്തോ എന്റെ ഓർമ്മക്ക് ഇല്ല, നിശ്ചയിച്ചത് തീർക്കുന്നില്ല, ഞാൻ മറന്നുപോയി. അത് സൂര്യഗ്രഹണത്തിന് വേണ്ടി ഒരു നിസ്കാരം നിശ്ചയിച്ചതല്ലാതെ മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇപ്പോൾ ഉണ്ടോ അറിയുകയില്ല. ഇതൊക്കെ മരിച്ചുപോയ സുന്നത്താണ്. നമ്മുടെ നാട്ടിൽ മരണപ്പെടുത്തിയ സുന്നത്ത്, മരിച്ചുപോയതല്ല. ആര് മരണപ്പെടുത്തി? പണ്ഡിതന്മാരെന്ന് പറയുന്ന വേഷധാരികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാതെ മരണപ്പെടുത്തി. ഈ വരൾച്ച വന്നിട്ട് അങ്ങേ അറ്റത്തേക്ക് എത്തണമെന്ന ബോധമൊക്കെ ചിലവർക്ക് ഉണ്ടാവാറുണ്ട്. അത് ആവശ്യമില്ല. മുസ്ലിംകൾക്ക് എപ്പോഴും വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. എവിടെയെങ്കിലും മുസ്ലിം നാടിന്റെ മുസ്ലിം പട്ടണത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളമില്ലെങ്കിലും മറുവശത്തിലുള്ള വെള്ളമുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിരോധമില്ല. മഴത്തോട് നമസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതാണ് നാം ഇവിടെ കാണാറുള്ളത്. ചിലപ്പോൾ രാവിലെ മഴയില്ലാത്തത് കൊണ്ട് അവിടെ വെള്ളം ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനോട് പ്രജകൾ ആവശ്യപ്പെട്ടിട്ടായിരിക്കും. പക്ഷേ രാജാവിന്റെ പ്രഖ്യാപനം എല്ലായിടത്തും നമസ്കരിക്കണമെന്നാണ്. കാരണം ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന ഫലമായിട്ട് അവിടെ മഴ വർദ്ധിച്ചേക്കാൻ സാധ്യതയുണ്ട്. ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കപ്പെടുക എന്ന് നമുക്കറിയുകയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രാർത്ഥന പറയേണ്ടതില്ല. അത് പള്ളിയിലേക്ക് ലവലേശം പോലും ഹറാമ് പ്രവേശിക്കാത്തതായ ജനങ്ങളാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവര്. പ്രത്യേകിച്ച് ഖുലഫാഉർ റാഷിദീങ്ങളെ കുറിച്ച് നമുക്കറിയാം. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആലയെ കുറിച്ച് നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു സഹാബി അദ്ദേഹം കാഫറായിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം ഹിന്ദിക്കും ഹാർമോണിയും നടത്തിയിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം ഗാനമേള നടത്തിയിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം അതുമൂലം സമ്പാദിച്ച സമ്പാദ്യത്തിലൂടെ ഉണ്ടായിരുന്ന ഭക്ഷണം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയെ സമർപ്പിച്ചു. സമർപ്പിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു തആലയെ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം സഹാബി പറഞ്ഞു, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ അനിസ്ലാമിക പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയതായ സമ്പത്തിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് ഞാനത് തന്നത് ഖലീഫ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയെ തൊള്ളയിൽ കൈ തള്ളിയും കൊണ്ട് ഛർദ്ദിക്കുകയാണ് ചെയ്തത്. ഏതുവരേക്കും ആ സമയത്ത് കഴിച്ച ലവലേശം പോലും പള്ളയിൽ ശേഷിക്കാതെ രൂപത്തിൽ ഛർദ്ദിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? ايما لحم نبت من حلال من حرام فالنار اولى به ايما لحم نبت من حرام فالنار اولى به نبينا محمد صلى الله عليه وسلم തങ്ങളുടെ വാണിയാണ്. എന്ത്? ഏത് മാംസം ചോദിച്ച ഏത് മാംസമാണ് ഹറാമ കൊണ്ട് വളർന്നത്? ആ മാംസം നരകത്തിൽ കടക്കാൻ നിർബന്ധമാണ്, നരകത്തിൽ പ്രവേശിക്കാൻ നിർബന്ധമാണ്. എന്ത്? ഹറാമ കൊണ്ട് വളർന്നതായ മാംസം, ഹറാമ കൊണ്ട് വളർന്നതായ മാംസം. വളരെ ശ്രദ്ധിക്കണം. പലിശ യതീമക്കളുടെ സമ്പത്ത്, അല്ലെങ്കിൽ പിടിച്ചു പറിച്ചത്, അല്ലെങ്കിൽ തൂക്കത്തിൽ അളത്തത്തിൽ പുറത്തത്, അല്ലെങ്കിൽ ഗസ്ബിയിൽ ശരിക്ക് കണക്കാട്ടാതെ പോക്കറ്റിൽ കടത്തിയത്, അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ ദുഷ്കർമ്മത്തിൽ നാം ഉണ്ടാക്കുന്നതായ സമ്പത്ത്, ആ സമ്പത്തിലൂടെ നാം സമ്പാദിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ സന്താനങ്ങളെ അങ്ങനെയുള്ള ഹറാമ കൊണ്ട് ചീച്ചിപ്പിക്കാനും പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പറയുന്നു നരകത്തിൽ കടക്കൽ അനിവാര്യമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. അങ്ങനെ നരകത്തിൽ കടക്കാനുള്ളതായ യാതൊരു ചാൻസും ഇല്ലാത്ത രൂപത്തിൽ വളരെ ശുദ്ധിയുള്ളതായ ഭക്ഷണം തിന്ന ആത്മാക്കളാണ് റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ കൈപ്പൊക്കുന്നത്. അങ്ങനെ ഈ മരണത്തോടുന്ന നമസ്കാരത്തിന് ശേഷം അവരവർ ഉപയോഗിക്കുന്നതായ ഉത്രയോ അല്ലെങ്കിൽ വസ്ത്രമോ മാറ്റി അതിന്റെ നേരെ അച്ചാക്കിയിട്ട് ധരിച്ചുകൊണ്ട് അള്ളാഹുവോട് ഇമാമും മുഅ്മിനീങ്ങളും കൂട്ടത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്ന പ്രാർത്ഥന നാം ഇവിടെ കണ്ടതാണ്. നിങ്ങൾ നിന്നിട്ട് മരണത്തേർന്ന നമസ്കാരത്തിൽ ഹാജരായവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഉമറും കൂട്ടരും ആ ഖൗമും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവസാനിക്കലോടുകൂടി മദീനയിൽ മഴ വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ആമുർ റമാദ് എന്ന് പറയുന്നതായ വർഷത്തിൽ ഉണ്ടായിരുന്നതായ ആ വിഷമതകൾ മുസ്ലിങ്ങൾ നിന്നിട്ട് അകലുകയും ചെയ്തു എന്നതാണ് സംഭവം. എന്നാൽ ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? ആമുർ റമാദിൽ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാനു പട്ടിണി കിടന്ന് ഏതുവരേക്കും ഒരവസരത്തിൽ മിമ്പറിൽ കയറിയപ്പോഴും പട്ടിണിയുടെ കാഠിന്യം കൊണ്ട് പള്ളയിൽ നിന്നിട്ട് ശബ്ദം, പള്ള ഹോളാണ്, ആളാണ്. അപ്പോൾ പള്ളയുടെ ജോക്കിൽ നിന്നിട്ട് ശബ്ദം, ഉമർ പറയുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് പള്ള നിറക്കുന്നതുവരേക്കും നിന്റെ പള്ള നിറയാൻ ഞാൻ സമ്മതിക്കുന്നതല്ല പള്ളേ, അതുകൊണ്ട് നീ ശബ്ദമുണ്ടാക്കി ഉണ്ടാക്കാതിരിക്ക്, ഞാനത് കൂട്ടാക്കുക തന്നെ ഇല്ല എന്ന് പള്ളയോട് സംസാരിക്കുകയായിരുന്നു ആര്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാഹു. എന്നാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാഹുവിന്റെ ജുഹുദിന്റെ മറ്റൊരു ഭാഗമായിരുന്നു അവര് ഏത് സമയത്തും എല്ലാവരോടും താഴ്മയിലാണ് പെരുമാറുക. അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവെ ഇത്തരത്തിലഹയാ ഉമർ പറഞ്ഞു, അമർ അള്ളാഹ് നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു, ഖലീഫയോടോ ആ നീറുൽ മുഅ്മിനോട് ഇത്തരത്തിലാണ് പറയണത് നീ എന്ന് ചോദിച്ചപ്പോൾ, മിണ്ടല്ല മിണ്ടല്ല, അവൻ പറഞ്ഞോട്ടെ അവൻ പറഞ്ഞോട്ടെ, അവനെ പോലോട്ടതായ ആൾക്കാരെ പറയാൻ അനുവദിക്കാത്തതായ ആൾക്കാരാണ് അപകടത്തിൽപ്പെട്ടു പോവുക. ഞങ്ങൾ ഏത് കാലഘട്ടത്തിൽ വരേക്കും, ഞങ്ങളെന്ന് പറഞ്ഞാൽ നേതാക്കൾ ഏത് കാലഘട്ടത്തിൽ വരേക്കും പ്രജകൾ തെറ്റു തിരുത്താൻ വരുമ്പോൾ അത് കേൾക്കാൻ താപം കണ്ണും താപം തലയും താഴ്ത്തിയും കൊണ്ട് സ്വീകരിച്ചിരിക്കാത്ത കാലത്തോളം മുസ്ലിങ്ങളിൽ വിജയമുണ്ടാവുന്നതേ അല്ല. അതുകൊണ്ട് അവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇത്തരത്തില്ല എന്ന് പറയാൻ വിട്ടു എന്നാണ്. കുട്ടികളോട്, ചെറിയ കുട്ടികൾ റോഡിൽ കളിക്കുന്ന കുട്ടികളോടൊക്കെ അമർ ഖത്താബ് റളിയല്ലാഹു തആലാ വളരെ താഴ്മയോടുകൂടി കുട്ടികളോട് പറയാറുണ്ട്, കുട്ടി നീ ഉമറിന് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ കൂട്ടുകാരി ചോദിക്കും, എന്തിനാ നിങ്ങൾ കുട്ടികളോട് പറയുന്നത്? കാണുന്ന വലിയ മനുഷ്യന്മാരൊക്കെ തെറ്റ് ചെയ്തവരാണ്, കുട്ടികൾ തെറ്റ് ചെയ്യാത്തവരാണ്. തെറ്റ് ചെയ്യാത്തവരുടെ പ്രാർത്ഥന ഒരു പക്ഷെ അള്ളാഹു സ്വീകരിച്ചേക്കാം. നോക്കുക, താഴ്മ. ആരാണ് ഉമർ? ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആലാഹു മദീനത്തെ പള്ളിയിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ഒരു കിണറുള്ള സ്ഥലത്തിന് ഒരു അടയാളപ്പെടുത്തിയിട്ട് അല്ലേ, ഇതിന്റെ പുഴയുടെ അകത്ത് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ആ കിണറിന്റെ പേര്? ബാബുൽ മജീദിലുള്ളതായ മെയിൻ ഗേറ്റുകളുണ്ടല്ലോ, മൂന്ന് നാല് ഗേറ്റുകൾ. അതിൽ ഏറ്റവും ഇങ്ങനത്തെ സൈഡിലുള്ള സ്ത്രീകളുടെ ഭാഗമല്ല, ഇങ്ങനത്തെ സൈഡിലുള്ള അതിന്റെ അകത്ത് കയറിയാൽ ഒരു വട്ടത്തിൽ ഇത് ബീറഹാന്റെ മൗത്ത് ആണെന്ന് എഴുതി വെച്ചിട്ട് കാണാം. അവിടെ ബഹുമാനപ്പെട്ട ഉമർ മുഹമ്മദ് ആ കിണറിന്റെ അറ്റത്തിരിക്കുമ്പോൾ മറ്റേ രണ്ട് മറ്റേ സൈഡിൽ രണ്ടു പേരും വന്നിരുന്നു, കാല് നബി താഴെയാക്കി വെച്ചതുപോലെ തന്നെ കിണറിന്റെ അകത്തേക്ക് കാലാക്കിയിട്ടാണ് കാലിട്ടുകൊണ്ടാണ് ുന്നത്. നാലാമതായിട്ട് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് വന്നത് ഉസ്മാനുബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാഹു ആയിരുന്നു. ഉസ്മാനുബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാഹുവിനെ അബൂബക്കറും ഉമറും റസൂൽ ഇരിക്കുന്ന ഭാഗത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് മറുവശത്തിലുള്ളതായ കടവന്റെ മറ്റേ വശത്തായിരുന്നു ഇരുന്നത്. ഈ ഹദീസ് റിപ്പോർട്ടകനിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആലാഹു. ബുഖാരിയിലാണ് ഹദീസ്. അവർ പറയുന്നു, അങ്ങനെയുള്ള യുദ്ധത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇപ്പോൾ കിടക്കുന്ന കടത്തമാണെന്ന്. എന്താണ് ഉസ്മാൻ ഇപ്പോൾ എവിടെ കിടക്കുന്നത്? റസൂൽ അബൂബക്കർ ഉമർ ഒന്നിച്ച് കിടക്കുകയാണ്, ഉസ്മാൻ കുറച്ച് അകലെ കിടക്കുകയാണ്. നാം പറഞ്ഞിരുന്നതിന് മുമ്പ് എപ്പോഴോ ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഖലീഫ ഉസ്മാനുബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തിൽ നിന്നിട്ട് വന്നതായ 4000 ശത്രുക്കൾ ഇവിടെ ഉണ്ടാക്കിയതായ ആഭ്യന്തര വിപ്ലവം കാരണത്താൽ ഉസ്മാനുബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിനെ അവിടെ പത്തേന്റെ അകത്ത് തന്നെ കവറടക്കാനുള്ള ചാൻസ് മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അപകടത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി കൂടുതൽ അപകടം ഉണ്ടാക്കാൻ സഹാബാക്കൾ തുന്നിട്ടുമില്ല. ഉസ്മാൻ റളിയല്ലാഹു തആലാനു തന്നെ പറയാറുണ്ടായിരുന്നു, അപകടം ആരംഭിച്ച സമയത്ത് എന്റെ കാരണത്താൽ ഒരു മുസ്ലിമിന്റെയും ചോരവുത്തി വെളിപ്പിക്കപ്പെട്ടു പോകരുത്, അതുകൊണ്ട് ആരും തന്നെ അപകടത്തിന് നിൽക്കരുത്, അപകടത്തിന് വന്നവർ ചെയ്യുന്നത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖലീഫ ഉസ്മാനുബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിനെ ഈർച്ചവാളുകൊണ്ട് ഊരപ്പെട്ടിട്ടും അവരുടെ വാതിലിന്റെ മീതെ അല്ലെങ്കിൽ വീട്ടിന്റെ മീതെ നിന്ന് തുറച്ചുകൊണ്ട് പട്ടാളക്കാരെയോ കാവൽക്കാരെയോ കൂട്ടാക്കാതെ ശത്രുക്കൾ അറിഞ്ഞിട്ട് പോലും അവിടെ ഒരു മുസ്ലിമിനെയും കൊല്ലപ്പെട്ടിട്ടില്ല. ഉസ്മാനിന്റെ സ്പെഷ്യൽ കാവൽക്കാരനായ തൊട്ടു നിൽക്കുന്ന വ്യക്തിയെ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ, മറ്റൊരു വ്യക്തിയെയും ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നില്ല. ചുരുക്കത്തിൽ അങ്ങനെയായതുകൊണ്ട് തന്നെ ബക്കയിന്റെ അകത്ത് അന്നത്തെ ബക്കി ഇന്നത്തെ ബക്കിയല്ല, ബക്കയിന്റെ അകത്തല്ലായിരുന്നു കവറടക്കപ്പെട്ടിരുന്നത്, ബക്കയിന്റെ പുറത്താണ്. ഇന്നാണത് ബക്കയിന്റെ അകത്തായി കാണുന്നത്. ഇതെന്തിലൂടെയാണ് ആ മനസ്സിലാക്കിയതെന്ന് പറയുന്നത് റസൂലിന്റെ ഇരുത്തം, ഉസ്മാന്റെ ഇരുത്തം. അബൂബക്കർ ഒരു ഭാഗത്ത്, ഉസ്മാൻ അല്പം ദൂരം ഇരുന്ന് കണ്ടപ്പോൾ ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന്, താബിഈങ്ങളുടെ നേതാവാണെന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട നമ്മുടെ അനുശേഖ നേതാവായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്നാൽ ഞാൻ പറഞ്ഞിരുന്നതാണ്, അവിടെ സ്വർഗത്തിന് ടിക്കറ്റ് ഇറങ്ങിയ സ്ഥലമാണ്, അവിടെ വെച്ചിട്ടാണ് ഉമർ സ്വർഗത്തിലാണെന്ന ആ സന്തോഷ വാർത്ത അറിഞ്ഞത്. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم والسابقون الأولون من غانق الآية آسحابات أدل من غانق الآنندو علي بن أبي طالب عمر بن الخطاب أبو بكر الصديق أبي بول عثمان بن عفان من بن مارانا أبر الله أبرت ترسيك فتبر من برئي النبي باغمان أبرت ترسيار نام اسكول فيتك ونبيك نظر تقلي نام اسر ماسر مدنة فاد ملك لندد പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അവരെ മാതൃകാപുത്രന്മാരായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇഷ്ടത്തില്ല എന്ന് പറയുമ്പോൾ ഭയപ്പെട്ടി വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു എന്ന് നാം കേട്ടു. അതുപോലെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം നേതാക്കൾ ചെയ്യേണ്ടത്, മുസ്ലിം ഭരണകർത്താക്കൾ ചെയ്യേണ്ടത് എന്നതുകൂടി ഇതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠമാണ്. എന്ന് മാത്രമല്ല, സാധാരണ മനുഷ്യന്മാരായിരുന്നാലും ഒരു മനുഷ്യൻ നമ്മൾ തെറ്റ് കണ്ടാൽ ഇത് തെറ്റാണെന്ന് ഉണർത്തിയാൽ നാം കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അതിൽ നാം അദ്ദേഹത്തിന് നന്ദി ചെയ്യുക, അദ്ദേഹത്തിന് ശുക്രാൻ എന്ന് പറയുക. എന്തുകൊണ്ട്? എന്നെ തെറ്റിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചല്ലോ, ക്ഷമിച്ചല്ലോ എന്ന ആ ബോധമാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. നേരെ മറിച്ചല്ല സംഭവിക്കേണ്ടത്. എത്രത്തോളം ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക് ഇമാം എല്ലാവരും സ്മരിച്ചുമുണ്ട്. മദീനത്തെ പള്ളിയിൽ അദ്ദേഹം ഒരവസരത്തിൽ കാലിന് സുഖമില്ലാതെ, മദീനത്തെ പള്ളിയിൽ തന്നെ ജീവിക്കുന്ന പള്ളിയിലെ പ്രാവായിട്ട് ജീവിക്കുന്ന ആളായിരുന്നു ആര്? മാലിക് ഇമാം. ആ മാലിക് ഇമാം ഒരവസരത്തിൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ കടന്ന ഉടനെ തഹിയത്ത് നമസ്കരിക്കാതെ അങ്ങോട്ട് ഇരുന്നു പോയി. അപ്പോൾ ഒരു മനുഷ്യൻ അവിടുന്ന് ചോദിക്കുകയാണ്, കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, അല്ല നിങ്ങളൊന്ന് ചിലപ്പോ മറന്നുപോയതായിരിക്കും ഇമാമൻ, തഹിയത്ത് നിസ്കരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വിഷമം പിടിച്ചതായ ആ സമയത്ത് പോലും അതൊന്നും കൂട്ടാക്കാതെ എനിക്ക് സുഖയില്ല മകനെന്നൊന്നും പറയാതെ അല്പം ആ കഴിവിന്റെ പരമാവധി ഉണർന്നു നിന്നിട്ട് അവിടെ രണ്ടരക്കാർക്ക് നിസ്കരിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിലുള്ളത്. എന്നിട്ട് കൂട്ടുകാർ ചോദിച്ചു, ആരോട്? ഈ പറഞ്ഞവരോട്. എന്തിനോട് ഈ ഇമാമിനെ വിഷമിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തോട് അത് പറയരുത്, അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ നമസ്കരിച്ചു? എനിക്ക് കഴിവില്ലാത്തതോടുകൂടി ഞാൻ എന്തുകൊണ്ട് ഇരുത്തം തന്നെ പാസാക്കിയില്ല? അള്ളാഹു സുബ്ഹാനഹു വതആല എന്നല്ലാഹു പറഞ്ഞ ഇനത്തിൽ ഞാൻ പെട്ടുപോകണ്ട എന്ന് പേടിച്ചിട്ടാണ് നിസ്കരിക്കൂ എന്ന് പറയുമ്പോൾ നിസ്കരിച്ചില്ല എന്ന ആ കുറ്റം, നമസ്കരിച്ചില്ല എന്ന ആ കുറ്റത്തിൽ ഞാൻ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദാറുൽ ഹിജ്റ ഹിജ്റ റസൂല് പോയ നാട്ടിന്റെ ഇമാം എന്ന് ലോകം പറയുന്ന ഇമാമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മെ കുറിച്ചൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും നമുക്ക് നസീഹത്ത് സമ്മാനിക്കുകയാണെങ്കിൽ അത് സമ്മാനമായിട്ട് തന്നെ നാം സ്വീകരിക്കേണ്ടതാണ്. അത് നാം ഇതിൽ നിന്നിട്ട് പഠിക്കേണ്ട ഒരു പാഠവും കൂടിയാണ്. أتدعو يؤمن أننا إذا ما نصحنا قدرتنا الكبرياء نمد يتوم لي عيب نمد يتوم لي عبا قدم عيب عندنا كبرياء അഹംഭാവം ആരുടെ എന്നോട് അവൻ പറയാന്, എന്ത് എനക്കുപദേശം തരാന് എന്ന ബോധം അതിലുണ്ടാവാൻ പാടുള്ളതല്ല. ഹിബിരിയപ്പോൾ ഉണ്ടായി അന്ന് മനുഷ്യൻ താഴ്ന്നു പോകുന്നതാണ്. അന്ന് മനുഷ്യൻ ഉയരുകയില്ല, വളരുകയില്ല, ദുനിയാവുകളില്ല, ആഹ്റത്തുകളിലും ആഹ്റത്തുകളിലും ആഹ്റത്തുകളുമില്ല. ഹിബിരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹംഭാവം, അഹംഭാവം, ഹിബർ. അത് നമുക്ക് പാടുള്ളതല്ല, അത് വളരെ ശിക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അനുശേദ നേതാവായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിന്നിട്ട് നാം പഠിക്കാനുള്ള മറ്റൊരു പാഠമാണ്, അദ്ദേഹം ഖുർആൻ കേട്ട് കഴിഞ്ഞാലും ഖുർആൻ സ്വയം ഓതിയാലും കരയാറുണ്ടായിരുന്നില്ല. ഉമർ എപ്പോൾ ഇമാമത്ത് നിന്നാലും അദ്ദേഹം കരഞ്ഞിട്ടായിരുന്നു ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. കേൾക്കണം, എന്തുകൊണ്ട്? അർത്ഥം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ, അർത്ഥ ഗാംഭീര്യം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, സുപ്രീംകോർട്ടിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തിലാണ് അവർ ജീവിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും നാം എല്ലാവരും എത്ര പ്രാവശ്യം ഓതിയ ഖുർആന്, ഓതാറുള്ള ഖുർആന്, കണ്ടു കണ്ടിരിക്കുന്ന ഖുർആന്, കണക്കിന് കോപ്പികൾ നമ്മുടെ മുമ്പിലുള്ളതായ ഖുർആന്, ആ ഖുർആൻ നമ്മിൽ നിന്നിട്ട് പലരും പല പ്രാവശ്യവും ഓതിയിട്ട് പോലും പലരും ഇതുവരെ കരഞ്ഞിട്ടില്ല. കരയാത്ത എത്ര മില്യൺ മുസ്ലിങ്ങളെ നാം കാണുന്നു. ഖുർആൻ കേൾക്കുമ്പോൾ കരയണം, ഖുർആൻ കേൾപ്പിക്കപ്പെട്ടാൽ ഹൃദയം കിടുകിട വിറക്കണം എന്നത് മുസ്ലിമിന്റെ അടയാളമാണ്, ഒറിജിനൽ മുസ്ലിമിന്റെ അടയാളമാണെന്ന് നാം സാധാരണ ഖുർആനിലൂടെ ഖുർആനിന്റെ ആയത്തിലൂടെ ഓതി കേൾപ്പിക്കാറും അത് പഠിക്കാറും ഉള്ളതാണ്. ആരാണ്? ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഈമാൻ കൂടിക്കൂടി വരുന്നതും ഹൃദയം കിടുകിട വിറക്കുന്നതുമാണ് ഖുർആൻ കേട്ടാൽ എന്നാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ മൂന്നാം സഫ് വരേക്കും അദ്ദേഹം ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏങ്ങിക്കരച്ചൽ ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. മൂന്നാം സഫിലേക്ക് കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം അദ്ദേഹത്തിൽ നിന്ന് വരാറുണ്ടായിരുന്നു അദ്ദേഹം കരയുന്ന സമയത്ത്. അതെ, എന്നാൽ നാം ഖുർആനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയാറുള്ളതാണ്, ഈ ഖുർആൻ അറിയിട്ടുള്ളത് ജീവിക്കുന്ന ആൾക്കാണ് അല്ലെ, മരിച്ച ആൾക്കല്ല. നമുക്കാണ് ഖുർആൻ അറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഖുർആനിനെ ഓതുമ്പോൾ അതിലൂടെ പാഠം ഉൾക്കൊള്ളേണ്ടതും പഠിക്കേണ്ടതും കരയേണ്ടതും നാമാണ്. നാം കരയാത്ത കാലത്തോളം, അതിനോടുള്ള ബന്ധ പുലർത്താത്ത കാലത്തോളം നാം ഖുർആനോടെ റമദാനത്തിൽ കഴിഞ്ഞു എത്ര ആളെത്ര ഖത്തം തീർത്തു. ഒരു ഖത്തം തീർത്ത മനുഷ്യന്മാർ വളരെ തുച്ഛമാണ്, വളരെ കുറവാണ്. ഒരു പ്രാവശ്യം ഖുർആൻ ഫുള്ളായി ഓടിച്ചിട്ടവരുണ്ടോ? ആരെങ്കിലും തറാവി നമസ്കാരത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇമാമൽ നിന്നിട്ട് കേട്ടത് മാത്രമായിരിക്കും. എന്നല്ലാതെ കരുതി കൂട്ടിയിട്ട് അള്ളാന്റെ കലാമാണ് നമുക്ക് ഓതാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ന ബോധത്തിൽ ഓടിയവരുണ്ടോ? ഇല്ല. പിന്നെയല്ലേ പഠിക്കുന്ന കാര്യം. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാഹു സഹാബാക്കളോട് കൂടി ഒരു സ്ഥലത്തേക്ക് ഞാൻ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്നിട്ട് ശബ്ദം, എന്താണ് ശബ്ദം? ആ വീട്ടിന്റെ അകത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ്. അതെ, ഏത് കാലഘട്ടത്തിലാണ്? മുസ്ലിം വീടുകളിലെല്ലാം ഖുർആനിന്റെ ശബ്ദങ്ങൾ ഉയരുന്ന കാലഘട്ടം. പക്ഷേ ഇന്നോ മുസ്ലിങ്ങളുടെ വീടുകളിലെല്ലാം ഏത് സമയത്ത് പോയാലും ശബ്ദങ്ങളുണ്ട്, കോലാഹലങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ എന്ത് ശബ്ദങ്ങളാണെന്ന് ആർക്കും ചോദിക്കാതെ അറിയുന്ന പരമാർത്ഥമാണ്. എന്ത് ശബ്ദങ്ങളാണ് ഉണ്ടാവുക? അവിടെ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന യന്ത്രത്തിന്റെ ശബ്ദമാണ്. അത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടി ശത്രുക്കൾ അങ്ങനെ പ്രവർത്തിക്കാനുള്ള കൊടകൾ സൃഷ്ടിച്ചു വിട്ടിരിക്കുകയാണ്. ആ കൊടയിലൂടെ ഇറങ്ങുന്നുണ്ട് എന്ന് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാനുള്ളതായ എല്ലാ അഴുക്കുകളും, അഴുക്കുകൾ നാം സാധാരണ കട്ടറിലാണ് ഉണ്ടെന്ന് മനസ്സിലാക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ കൈയുടെ മീതെയാണ് അഴുക്കുകൾ ചൊരിയപ്പെടുന്നത്. പ്രത്യേക കൊട പിച്ചാക്കിയിട്ട്, ഇതുപോലെ എണ്ണ നാം ഒഴിക്കുന്നത് പോലെ പിച്ചാക്കിയ കൊടയിൽ കൂടി ഇറങ്ങുകയാണ് അഴുക്കുകൾ. എന്ത് അഴുക്കുകളാണ് ഇറങ്ങുന്നത്? അത് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ആത്മാവിനെ വടക്കാക്കിക്കൊണ്ടിരിക്കുന്ന അഴുക്കുകൾ. ആ അഴുക്കുകളിൽ കൂടി വരുന്നതായ ശബ്ദങ്ങളാണ്. നമ്മുടെ വീട്ടിൽ എരുമരാഗങ്ങൾ, കൈതരാഗങ്ങൾ, ഹാർമോണിയങ്ങൾ, ഹാർമണികൾ, മ്യൂസിക്കുകൾ സാധാരണ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഷൈത്താന്റെ ഖുർആൻ എന്നാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശേഷിപ്പിച്ചത്. എന്തിനെ കുറിച്ച്? ഈ തരം ശബ്ദങ്ങളെ കുറിച്ച്. ആ ശബ്ദങ്ങളാണ് നമ്മുടെ വീടുകളിൽ. പക്ഷേ അങ്ങനെയുള്ള ശബ്ദങ്ങൾ വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ കലാമിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം മദീനയിൽ, ആ കാലഘട്ടത്തിൽ അതാ ഒരു സഹാബിയുടെ വീട്ടിൽ നിന്നിട്ട് ഒരു ശബ്ദം കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ അദ്ദേഹത്തിന്റെ പ്യൂപ്പ് സാറിലല്ല ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കഴുതയിലാണ്. അദ്ദേഹത്തിന്റെ പ്യൂപ്പ് അതായിരുന്നു. അദ്ദേഹത്തിന്റെ കഴുതയിൽ നിന്നിട്ട് താഴെ ഇറങ്ങുന്നു, ഇറങ്ങിയിട്ട് ശബ്ദത്തെ ശ്രദ്ധിക്കുന്നു. ആ ശബ്ദത്തിൽ എന്തായിരുന്നു അദ്ദേഹം കേട്ടിരുന്നത്? എന്നിട്ടോ ആ സൂറത്ത് അവസാനിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഖലീഫ ഉമർ യാത്ര തുടർന്നില്ല എന്നാണ്. അവിടെ നിന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ കലാമാവുന്ന സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്നിട്ട് ഒഴിവിഴിവ് ആർക്കും തന്നെ കിട്ടുന്നതല്ല, ആർക്കും അതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ സാധിക്കുന്നതേ അല്ല എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആ വാണി ഉൾക്കൊള്ളുന്നതായ ആർത്ഥഗാംഭീര്യം ഉൾക്കൊള്ളുന്നതായ ആയത്തിന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ ഉമറുൽ ഖത്താബിനെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹാബാക്കൾ പറയുന്നു, അദ്ദേഹത്തിന്റെ കോലം മാറിപ്പോയതായിട്ട് ഞങ്ങൾ കണ്ടു. മാനസിക രോഗിയെ പോലെയാണ് ഞങ്ങൾ കണ്ടതെന്നാണ്. എന്നിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കാതെ വീട്ടിൽ പോയി. ഏതാനും ദിവസങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. രോഗികളെ സന്ദർശിക്കും പോലെ ഒരാഴ്ച കേട്ടപ്പോഴാണ് എന്ത് സംഭവിച്ചു പോയത്? കോലം തന്നെ മാറിപ്പോയത്. എന്താണ് സംഭവിച്ചത്? അതേ ആയത്തും ഖുർആൻ നമ്മുടെ മുമ്പിലില്ലേ? നാം ഓതാറില്ലേ? ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചില ഉമ്മിയാത്തുകളുണ്ട്. ആ ഉമ്മിയാത്തുകൾ സ്ഥാപിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. നമുക്ക് ചില ഉമ്മിയാത്തുകളുണ്ട്. ആ ഉമ്മിയാത്തുകൾ സ്ഥാപിക്കണമെന്ന് വിചാരിച്ചിട്ട് നാം ജീവിക്കുന്നു. ഉമ്മിയാത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ, മേലെണ്ണം കൊതികൾ. നമുക്കുള്ള ഉമ്മിയാത്തുകൾ എന്താണ്? നമുക്കൊന്ന് സമ്പാദിക്കണം, നമുക്ക് കോടീശ്വരന്മാരാവണം, അല്ലെങ്കിൽ ലക്ഷപ്രതിയാവണം, അല്ലെങ്കിൽ ധാരാളം ഡോളറുകൾ ഉണ്ടാക്കണം. എന്നിട്ട് നാട്ടിൽ പോയിട്ട് കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഇന്നറിയാം ഒരു ഭാര്യയെ കിട്ടണം. എന്നിട്ട് കഴിച്ചവരാണെങ്കിൽ പാലസ് കെട്ടാത്തവരാണെങ്കിൽ ഒരു പാലസ് കെട്ടണം. അത് ഇന്ന് ഇന്ന പട്ടണത്തിന്റെ പേക്കിലായിരിക്കണം. അതിലും കൂടുതൽ സമ്പത്തുണ്ടെങ്കിൽ കുറച്ച് റബ്ബർ തോട്ടം വാങ്ങിയിട്ട് അവിടെ ഇടണം. എന്നിട്ട് നമ്മുടെ മക്കളും മക്കളെ മക്കളും ജീവിക്കാനുള്ള മാർഗം കൈകൊള്ളണം. ഇതൊക്കെ നമ്മുടെ ഉമ്മിയാത്തുകളാണ്. ഓരോ മനുഷ്യന്മാർക്ക് ഓരോ ഉമ്മിയാത്തുകളാണ് ഉണ്ടാവുക. പക്ഷേ ആധുനിക മുസ്ലിങ്ങളുടെ ഉമ്മിയാത്തുകളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 100 ഉമ്മിയാത്ത് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ 99 മുക്കാൽ ഉമ്മിയാത്തുകളും ആഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ പ്ലാനുകളും പരിപാടികളും ഈ നക്കര ജീവത്തിന് വേണ്ടി മാത്രമായിരിക്കും. പരലോകത്തിലേക്ക് വേണ്ടിയുള്ളതായ വല്ലതുണ്ടെങ്കിൽ അത് 0.5% മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതും വളരെ കൃത്യമായി വളരെ ദുർലഭമായി കാരണം നമുക്ക് കാണാൻ സാധിക്കുക. يكل جناح النسر دون بلوغها وفي دربها الخير الوسيلة تأثر له أمنيات فهما نفتا عمر بن الخطاب رضي الله تعالى عنه نقول إلا الله ورس الله أسرهم أدن تحقيق النوين ديانا أورده كبل كلي كارن دائرنا أورده كلي كبل شوف ديارن دائرنا أورده كبل نرق كارن دائرنا يسر طولم أورده أمنيات وليك ترندگل كفرمتا سادي كارن دائرنا أورده أسرهم ആ ഏറ്റവും യുദ്ധത്തിന് ട്രെയിനിങ് നൽകപ്പെട്ടതായ കുതിരകൾ വരേക്കും ഓടിച്ചെന്നാൽ എത്താൻ സാധിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതായ ആഗ്രഹങ്ങളും മേനെണ്ണം കൊതികളും മുമ്പിൽ വെച്ചിട്ടായിരുന്നു അവർ ജീവിക്കാറുണ്ടായിരുന്നത്. നമുക്ക് വളരെ പരിമിതമാണ് നമ്മുടെ ഉമ്മിയത്ത്. അതിൽ നിന്നെല്ലാം നാം ഉയരേണ്ടതുണ്ട്. നാം നല്ല ചിന്താഗതിയുടെ ഉടമകളായിട്ട് ജീവിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ പിന്നിൽ അണിനിരക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ടായിരുന്നു ഖുർആൻ കേൾക്കുമ്പോൾ അവർക്ക് അറിഞ്ഞിരുന്നത്. സുഹൃത്തുക്കളെ, എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് കേട്ട ഉടനെ പറഞ്ഞ വാക്കായിരുന്നു ഖസമുൻ വഹഖുൻ റബ്ബിൽ കഅബ. ശരി തന്നെയാണ്, സത്യം കഅബത്തിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ആ പറഞ്ഞ വാക്ക് വളരെ വാസ്തവമാണ്. ഏത് അള്ളാഹുവിന്റെ ശിക്ഷ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണെന്ന് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. അത് സംശയമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് കോലം മാറിപ്പോയി എന്ന് കേൾക്കുമ്പോൾ നാം ഖുർആൻ വീട്ടിൽ ഓതാറില്ല, നാം ഖുർആൻ സ്വയം കേൾക്കാറില്ല, നാം ഖുർആൻ അഥവാ കേട്ടാൽ തന്നെ അതിൽ നമുക്കൊരു പരിവർത്തനവും ഉണ്ടാവാറില്ല. നാം ഇത്രത്തിലാണ് ഖുർആനിൽ ഖുർആനിനെ തൊട്ട് ഖുർആൻ മനസ്സിലാക്കുന്നതിനെ തൊട്ട് തെരുപ്പണമായി പോകുന്നത് നിങ്ങൾ കണ്ടിരുന്നേനെ. ഖുർആൻ അറിഞ്ഞത് പർവ്വതത്തിലേക്കല്ല, ഖുർആൻ അറിഞ്ഞത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ്. പക്ഷേ മനുഷ്യ ഹൃദയം ആ പർവ്വതത്തെക്കാളും മരവിച്ച് പോയത് കൊണ്ട് യാതൊരു വ്യത്യാസമോ യാതൊരു ചലനമോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത് ഖുർആനിൽ എന്തുകൊണ്ടാണ് ഹം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഹം അലാ ഖുലൂബിൻ, അവരുടെ ഹൃദയത്തിൽ പൂട്ടിട്ട് പോയി പോയിട്ടുണ്ടോ? ആ പൂട്ടൊന്ന് തുറയും, എന്തുകൊണ്ട് തുറയുന്നില്ല? ഖുർആൻ കേൾക്കുമ്പോൾ അഫലായ തദബ്ബറൂന ഖുർആൻ, അവർ ഖുർആൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അം അലാ ഖുലൂബിൻ അഖ്ബാലുഹ, അവരുടെ ഹൃദയങ്ങൾ പൂട്ടുകൊണ്ട് പൂട്ടപ്പെട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയുള്ളതായ പൂട്ടപ്പെട്ട ഹൃദയത്തിൽ നിന്നിട്ട് രക്ഷപ്പെടലാണ് നാം ഉമറുൽ ഖത്താബ് ഖുർആൻ കേട്ടപ്പോൾ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്? നാം കഥ പറയലല്ല ലക്ഷ്യം, കഥ പറയൽ നമ്മുടെ ലക്ഷ്യമേ അല്ല. പക്ഷെ കഥ പഠിക്കൽ ലക്ഷ്യമാണ്, അതിൽ നിന്നിട്ട് പ്രചോദനം ഉൾക്കൊള്ളൽ ലക്ഷ്യമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഏത് മേഖലകൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്താൻ, ഒരു കാഴ്ച, ഒരു പ്രകാശം നൽകാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ജീവിച്ചിട്ടുള്ളവർക്ക് വാണിങ്ങ് നൽകാൻ വേണ്ടിയാണ് ഈ ഖുർആനിനെ നാം അർപ്പിച്ചിട്ടുള്ളത് എന്നല്ലാതെ മരിച്ചവർക്കല്ല. ഇപ്പോൾ ഓതുന്നത് മരിച്ചവർക്കാണ്. എവിടെയെങ്കിലും ഖുർആൻ ഓതുന്ന വീടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ട്. മ്യൂസിക്കും ടെലിവിഷനിൽ വരുന്നതായ ആ വടക്ക് ശബ്ദങ്ങളൊക്കെ വല്ല വീട്ടിലും നിശ്ചലമാകണമെങ്കിൽ എന്ത് വേണം? വീട്ടിൽ ആൾ മരിക്കണം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. അള്ളാഹു ഏത് സമയത്തും നമ്മെ നമ്മുടെ റൂഹിനെ പിടിക്കാൻ അള്ളാഹുന് സാധിക്കും. അതുകൊണ്ട് അള്ളഹാനോട് മല്ലിടുക എന്ന് നിർത്തി വെക്കുക. മണിക്കൂറുകൾ അനാചാരങ്ങളുടെ മുമ്പിലും മണിക്കൂറുകൾ വിനോദാവാസങ്ങളുടെ മുമ്പിലും ഈമാനിന്റെ ഉടമകൾ ഇരിക്കുക എന്ന സമ്പ്രദായം എപ്പോൾ മുസ്ലിങ്ങൾ നിർത്തിവെക്കുന്നുവോ അപ്പോൾ മാത്രമേ അവർക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാനുള്ളതായ ആ തന്റെ ഇടവും ആ ഈമാനിക തളപ്പം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നാം മൃഗജീവിതമായ ജീവിതം നയിച്ചുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ നിന്ദരായിട്ട് മരിക്കേണ്ടി വരുന്നതാണ്. എന്തായിരിക്കും ആ രൂപത്തിൽ നാം മരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതി? അള്ളാഹുവിടുക്കൽ പരലോകത്തിൽ ഹാജറാവൽ എങ്ങനെയാണെന്ന് നാം ഇവിടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സംസാരിച്ചതാണ്. ഒരാൾ എങ്ങനെ മരിക്കുന്നു, അങ്ങനെ അവിടെ ഹാജരാകുന്നു. ഒരാൾ ഇവിടെ വീഡിയോ കണ്ടുകൊണ്ട് മരിക്കുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ട് ഇങ്ങനെ കേസറ്റിന്റെ പിടിച്ചിട്ട് അവിടെ വരും. അവിടെ ആദം മുതൽ അഞ്ചം വരെ ജീവിച്ചു മരിച്ചത് ആ ജനങ്ങളുടെ മുമ്പിലാണ്. അവിടെ അക്കിനി നിങ്ങൾ പേരെയും കൊണ്ടുവരുക വരിക ഇസ്ലാമിന് വേണ്ടി പോരാടിയ മഹാത്മാക്കൾ അവർ നിന്നിട്ട് സുഗന്ധങ്ങൾ അഥവാ കസ്തൂരിയുടെ വാസനകൾ ആയിരിക്കും ജനങ്ങൾ അവരുടെ ചോരയിൽ നിന്നിട്ട് ശ്വസിക്കുക. അങ്ങനെയുള്ള ചോരയിൽ പരണ്ടിട്ടായിരിക്കും ആര് വരിക, ആ ശുഹദാക്കൾ വരിക. അങ്ങനെ ഓരോ വിഭാഗം അവരിവിടെ എന്തൊരമൽ ചെയ്തുവോ ആ അമലിന്റെ രൂപത്തിലാണ് വരിക. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടത്തിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. സൂഖുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ വെടക്കായി മരിക്കുക എന്നതാണ്. മരിക്കുമ്പോൾ വെടക്കായി മരിക്കുക എന്നത് പരലോകമോക്ഷം ലഭിക്കുകയില്ല എന്നതിലേക്കുള്ള അടയാളമാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടക്കേണ്ട ആളായി മാറും. ഈമാൻ കിട്ടാതെ മരിച്ചു പോകാനുള്ളതായ അപകടത്തിൽ പെട്ടുപോകും. ഇതിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى സമയത്ത് പറയാം ഇൻഷാഅല്ലാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരുടെ സുഹൃത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായ ഉസ്വത്താണ്, മാതൃകയാണ് ഉമറിനുണ്ടായതെന്ന് നാം പഠിച്ചു. ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഇതായി ജീവിക്കുമ്പോൾ എല്ലാം പറയാറുള്ളത് എനിക്ക് റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണം, റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ റസൂല് ജീവിച്ച ജീവിതം നയിക്കണം അതാണ്. എന്തുകൊണ്ട്? ഒരവസരത്തിൽ മുസ്ലിം ഇപ്പോൾ ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരത്തിലേക്ക് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ പ്രവേശിക്കുന്നു. അപ്പോൾ റസൂല് അവരുടെ വീട്ടിന്റെ പുറത്തുള്ളതായ ഫനായിൽ കിടക്കുകയാണ്. ഒരു പായയിലാണ് കിടക്കുന്നത്, ഈച്ചപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞതായ പായയാണ്. ആ പായയിൽ കിടക്കുന്ന റസൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഖലീഫ ഉമറിനെ അല്ലെങ്കിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോൾ എണീക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ എണീക്കാൻ പരിശ്രമിച്ചപ്പോൾ നബിയുടെ പുറത്ത് നബിയുടെ ശരീരത്തിൽ അടയാളം കാണുകയാണ്. എന്തിന്റെ? പായയുടെ. ആ മുറബ്ബആത്തുകൾ ഉണ്ടല്ലോ, ആ മുറബ്ബആത്തുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്ക്വയറായ അടയാളം കണ്ടപ്പോൾ വിഷമിച്ചുകൊണ്ട് കണ്ണിനീ ഇരുധാരധാരയായി ഒലിക്കുന്ന കണ്ടപ്പോൾ എന്താ ഉമരേ നിങ്ങളുടെ കാര്യങ്ങളെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുകയാണ്, നിങ്ങൾ റസൂലേ കിസ്രയും കൈസറുമെല്ലാം ദീപാജിലും പട്ടിലും അവരവരുടെ പേരസുകളിൽ ജീവിക്കുന്ന സമയത്ത് അതിനേക്കാളും അങ്ങനെയുള്ള തോന്നിവാസികളെക്കാളും ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരാശിയിൽ ഏറ്റവും ഉത്തമനായ തങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് തുടർന്നു റസൂല് ഉലായി കാഫവാമും ഉജ്ജിലത്തിലും സയ്യിബാത്തിയും ഫിൽ ഹയാത്തു ദുനിയാ അമാതർവ അന്തക്കൂനലഹും ദുനിയാ വലനല്ലുഹ്റ. അല്ലയോ അവരെ, ആ വിഭാഗത്തിന് അള്ളാഹു ഈ ദുനിയാവിലുള്ളതായ ആഡംബര ജീവിതം പെട്ടെന്ന് നൽകിയിരിക്കുകയാണ്. അവർക്ക് പരലോകമില്ല. നിങ്ങൾക്ക് വേണ്ടത് ദുനിയാവാണോ ആഹ്റമാണോ? അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹമില്ലേ, ഇഷ്ടമില്ലേ, നീ തൃപ്തിപ്പെടുന്നില്ലേ അവരെ? നിനക്ക് പരലോകത്തിലും നമുക്കെല്ലാം പരലോകത്തിൽ വിജയികളാവാം, നമുക്ക് ദുനിയാവ് ഒഴിവാക്കാം എന്നതിൽ നിനക്ക് പ്രീതിയില്ലേ, തൃപ്തിയില്ലേ അവരെ? എന്നായിരുന്നു റസൂലുള്ളാഹിയുടെ ചോദ്യം. അപ്പോൾ കഴിയുന്നതോടുകൂടി അത് വേണ്ട എന്ന് വെച്ചു. അതിനാണ് സുഹൃത്ത് എന്ന് പറയുക. അതാണ് ഇസ്ലാമിലുള്ളത്, മറുവശം ഇല്ല എന്നും നാം പഠിച്ചു കഴിഞ്ഞതാണ്. അതാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് ഉമർ ഉൾക്കൊണ്ടതായ ആ പഠനാർഹമായ സുഹൃത്ത്. ഫലല്ലാഖിറത്തു ഖൈറുല്ലക മിനല്ലൂല, നിങ്ങൾക്ക് ദുനിയാവിനേക്കാളും ഉത്തമം ആഖിറമാണ്. വൽആഖിറത്തു ഖൈറു വഅബ്ഖാ, ആഖിറമാണ് ഏറ്റവും ഉത്തമവും എപ്പോഴും നിലനിൽക്കുന്നതും, ദുനിയാവ് നശിച്ചു പോകുന്നതാണ്. ഇൻ കുല്ലു ദാലിക ലമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ വൽആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ. ദുനിയയിൽ ഈ ദുനിയാവ് മുഴുവനും ദുനിയാവെന്ന് പറയുന്നത് നശിച്ചു പോകുന്നതായ മത്താണ്. ആഖിറത്ത് അവിടെയുള്ള വിജയം അത് മുത്തഖികൾക്ക് മാത്രമാണ്. അതുകൊണ്ട് നാം മുത്തഖിയായി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹുവിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തമൂതുല്ലു സുദു സിൽവാബാതിജു അൻഹു വലഹമുല്ലഹി തൗകുലുഹു കിലാബു വഅബ്ദുൻ ഖദിയനാമു അലാ ഹരിമി ഉദുന സബിൽ മഫാരിഹു തുറാബു. തമൂതുല്ലു സുദു, ചിലപ്പോൾ സിംഹങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. സിൽവാബാതി, ആ സിംഹങ്ങൾ താമസിക്കുന്നതായ കാട്ടിൽ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട്. അതേ സമയത്ത് മാനിന്റെ മാംസത്തെ നായ തിന്നുന്നതായിട്ട് നാം കാണും. നായ ദൈവ സമേതം മാനിനെ കൊണ്ടിട്ട് തിന്നുന്ന കാണുന്ന സമയത്ത് ഈ മൃഗങ്ങളുടെ എല്ലാം രാജാവാകുന്ന സിംഹം ഭക്ഷണമില്ലാതെ മരിച്ചു പോകുന്നതും കാണാൻ സാധ്യതയുണ്ട് എന്ന് കവി പാടുന്നു. എന്നതുപോലെ തന്നെ ചിലപ്പോൾ അടിമകൾ അവൻ കിടക്കുന്നത് പട്ടിന്റെ മുകളിലല്ലായിരിക്കും. ഒരു മനുഷ്യൻ പട്ടിന്റെ മുകളിൽ കിടക്കുന്നു, മറ്റേ മനുഷ്യൻ അഥവാ മഹാത്മാക്കളാകുന്ന ദാഹിദീങ്ങളെ പോലെയുള്ള മനുഷ്യൻ കിടക്കുന്നത് മണ്ണിന്റെ മുകളിലാണ്. അപ്പോൾ മണ്ണിന്റെ മുകളിൽ കിടന്നതുകൊണ്ട് അദ്ദേഹം മഹാനല്ല എന്ന് മനസ്സിലാക്കരുത്. അതേപോലെ തന്നെ ഈ പായയിൽ കിടന്നതുകൊണ്ട് പേലസിൽ കിടക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം മഹാനല്ല എന്നോ അദ്ദേഹത്തിന്റെ മഹത്വത്തിന് വല്ല കോട്ടവും തട്ടിപ്പോയോ എന്നും തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് കവി പാടിയത് ഇവിടെ സ്മരണീയമാണ്. ഒരവസരത്തിൽ പ്രത്യേകിക്കുന്നു, ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നത് ചോദിക്കുന്നു, ഭക്ഷണം വല്ലതുമുണ്ടോ, ജീവിച്ചു പോയി വിഷമിച്ചു പോയി എന്ന്. അവിടെ വല്ലതുണ്ടോ നിങ്ങൾ അന്വേഷിച്ചു നോക്കി, ഒരു പക്ഷേ കട്ടിലിന്റെ അകത്ത് വല്ലതുണ്ടോ, എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അതേ ഉള്ളൂ. അങ്ങനെ അന്വേഷിക്കാൻ സുഹൃത്തുക്കളെ നമ്മുടെ ും എന്തൊക്കെയാ നമ്മുടെ അടുക്കലൊക്കെ ഭക്ഷണം തയ്യാർ ചെയ്യുന്ന ആ സാധനങ്ങളുടെ യന്ത്രങ്ങളൊക്കെ പേര്, അതിങ്ങനെ തുറന്നിങ്ങനെ നോക്കുകയാണല്ലോ നമ്മള്. അതല്ല, ഇത് അന്വേഷിക്കാണ്, ചില കാണുന്നില്ല എവിടെയാ ഭക്ഷണം ഉള്ളത്. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ക്ഷീണം മാറ്റാൻ എന്തെങ്കിലും തിന്നാൻ വേണ്ടി തെരഞ്ഞു തെരഞ്ഞ അവസാനം ചെറിയ ഒരു ഹസരത്ത് ഈട്ടപ്പഴം അല്ലെങ്കിൽ തമ്ര ഒരു കട്ടിലിന്റെ താഴ്വരയിൽ നിന്നിട്ട് ലഭിച്ചു എന്നാണ്. എന്നിട്ട് അവർക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി അല്പം അതിൽ നിന്നിട്ട് തിന്നുകൊണ്ട് വെള്ളം കുടിച്ചു അതിന്റെ മീതെ. അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്ത്? മൂന്നരൊരു ഭാഗം ഭക്ഷണം, മൂന്നരൊരു ഭാഗം പള്ളയുടെയാണ് ഈ പറയുന്നത്. പള്ളയുടെ മൂന്നരൊരു ഭാഗം ഭക്ഷണം, മൂന്നരൊരു ഭാഗം വെള്ളം, മൂന്നരൊരു ഭാഗം ശ്വാസം കഴിക്കാനുള്ള സ്ഥലം. അങ്ങനെയാണ്. അല്ലാതെ ഏത് സമയത്ത് ക്ഷയാക്കി വിടുക എന്നത് ഇസ്ലാമിൽ ഉചിതമല്ല. അത് നമുക്ക് അത് അനുവദനീയവുമല്ല, നല്ലതുമല്ല. രോഗം ബാധിക്കാനാണ് കാരണം തീർക്കുക. ഇന്ന് നാം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതായ പേര് പോലും പറയാനറിയാതെ അറിയാത്ത ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിച്ചിട്ട് എത്താത്തതായ രോഗങ്ങൾക്ക് എല്ലാം വലിയ വലിയ കാരണങ്ങൾ എന്തെല്ലാം തിന്നലും അറ്റമില്ലാതെ തിന്നലും കൊണ്ടാണ് എന്നത് നമുക്കറിയാവുന്ന ഒരു പരമാർത്ഥമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാനു ഇത് തിന്നതിന് ശേഷം അൽഹംദുലില്ലാഹ് അല്ലാഹ് സ്തുതി ചെയ്യുന്നു. എന്താണ് അവർക്ക് എന്താ തിന്നത്? ബിരിയാണി കഴിച്ചതാ? അല്ല, ബിരിയാണി ഒന്നല്ലേ ഇത്, ഇത് ചെറിയ ലഘുവായ ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹു സ്തുതി കീർത്തനം ചെയ്ത് പറയുകയാണ്. പള്ള കാരണത്താൽ നരകത്തിൽ പോകുന്നവന്റെ നരകത്തിൽ പോകുന്നവന്റെ കേടേ. നമുക്ക് പാഠം പഠിപ്പിക്കാം. തിന്നാലും ലോകത്തിന് പാഠം, കുടിച്ചാലും ലോകത്തിന് പാഠം, കടന്നാലും ലോകത്തിന് പാഠം, നടന്നാലും ലോകത്തിന് പാഠം, ഉറങ്ങിയാലും ലോകത്തിന് പാഠം. അങ്ങനെയുള്ള നേതാവാണ് ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനു. അവരെന്ത് ചെയ്താലും നമുക്ക് പാഠമാണ്. അതാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം പലവരും പറയാറുണ്ട് നമുക്ക് ഉത്തരം കിട്ടാറില്ല പ്രാർത്ഥിച്ചാൽ. എന്താ കാരണം? ഈ പള്ളയിൽ ഇത് ഹറാമ് കടന്നു വരുന്നത് തന്നെയാണ്. സൂക്ഷ്മതയില്ലാതെ എന്തും തിന്നാമെന്നുള്ള തത്വമുണ്ടല്ലോ, അത് പാടുള്ളതല്ല. എന്തും തിന്നാൻ പറ്റുകയില്ലേ നമ്മൾക്ക്? നമുക്ക് ഹലാലായി കിട്ടിയത് മാത്രമേ തിന്നാൻ പറ്റുകയുള്ളൂ. അത് കുറച്ചമായിരുന്നാലും വിരോധമില്ല, അതിൽ ബർക്കത്തുണ്ടായിരിക്കും. ഹലാലായി ക്ലിയറായി തട്ടിപ്പ് നടക്കാതെ നടത്താതെ അളത്തിലും അളത്തത്തിലും തൂക്കത്തിലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ വഞ്ചിക്കാതെ രൂപത്തിൽ നാം സമ്പാദിക്കുന്ന സമ്പാദ്യം അത് കുറച്ചമായിരുന്നാലും അതിൽ ബർക്കത്തുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റബ്ബ അഷ അഗ്ബറ യമുദ്ദു യദഹു ഇലസ്സമാഇ യഖൂലു എത്രയെത്ര കണ്ട നല്ല മുസ്ലിയാണ്. ഒന്നിരിക്കലോ തലപ്പാവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല പൊക്കിയതായ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടാൽ നല്ല നമസ്കാരത്തിന്റെ ക്യാമ്പൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാ നല്ല അടയാളങ്ങളൊക്കെ ഉള്ള എത്ര എത്ര മനുഷ്യന്മാരാണ്. തിന്നുന്ന കാര്യത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല, ഹറാമാവട്ടെ ഹലാലാവട്ടെ പള്ള നിറയണം, അങ്ങനെയുള്ള ലക്ഷ്യം. കുടിക്കുന്ന പ്രശ്നം വരുമ്പോൾ അവിടെയും നോട്ടമില്ല, ഹറാമാവട്ടെ ഹലാലാവട്ടെ, വഞ്ചിക്കട്ടെ കഥകൾ പറയട്ടെ കള്ളസത്യം ചെയ്തെഴുതിയട്ടെ അതൊന്നും പ്രശ്നമില്ല, തിന്നണം, മക്കളും തിന്നണം, ഞാനും തിന്നണം, സമ്പാദിക്കണം. അങ്ങനെയുള്ള തത്വത്തിൽ ജീവിക്കുന്ന എത്ര വ്യക്തിയാണ്. എപ്പോഴും അവൻ കൈനീട്ടിയിട്ട് എത്രയോ പ്രാർത്ഥിക്കാറുണ്ട്, അവൻ പറയാറുണ്ട് യാ റബ്ബി യാ റബ്ബി യാ റബ്ബ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ അവന്റെ പള്ളയിൽ കടന്നതും അവൻ ധരിച്ചതും അവൻ താമസിക്കുന്നതും അവൻ തിന്നതും അവൻ കുടിച്ചതും ഹറാമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവൻ ഉത്തരം ലഭിക്കപ്പെടുക, എങ്ങനെയാണ് അല്ലാഹു അവൻ ഉത്തരം നൽകുക എന്ന് റസൂൽ ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, നമുക്ക് മറുപടികൾ കിട്ടാനുള്ളതായ മഹാ ഏറ്റവും വലിയ മാർഗം അതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പാനീയവും ഭക്ഷണവും ഹലാലാവുന്ന കാര്യത്തിൽ. فَإِذَا عَمْرَكَ زَاهِدًا فِي كُلِّ مَا جَمَعَ الْبَشَرُ أَتَعَبْتَ مَنْ سَيَجِئُ بَعْدَكَ فِي الْخِلَافَةِ يَا عُمَرُ അതെ, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല സാഹിദായി ജീവിച്ചു. അവരുടെ ജീവിതം മുഴുവൻ മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടുന്നതൊക്കെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. എന്നിട്ട് കവി പാടുന്നു, നിങ്ങൾ ഈ രൂപത്തിലുള്ള ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ശേഷം വരുന്ന ഖലീഫമാർക്കൊക്കെ വിഷമമായി പോയി. നിങ്ങളെ പോലെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കുമോ? ഇല്ല. സാധിച്ചോ? ഇല്ല. അവരെ പോലോത്ത മനുഷ്യരെ ലോകം കണ്ടിട്ടില്ല, അതേപോലെയുള്ള വ്യക്തിത്വത്തെ അതിനുശേഷം ലോകം കണ്ടിട്ടില്ല. അത് നാം വിശ്വസിക്കൽ നിർബന്ധവുമാണ്. ഇയാക്കളുടെ സിദ്ധാന്തത്തിന് ഘടക വിരുദ്ധമായ വിശ്വാസവും അതാണ്. ഏത് ലോകം കണ്ട വ്യക്തിത്വത്തിൽ നബിമാര് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യക്തിത്വം അതാരാണ്? അബൂബക്കർ സിദ്ദീഖ്. അത് കഴിഞ്ഞാൽ ആരാണ്? ഉമർ ഖത്താബ്. അത് കഴിഞ്ഞാൽ ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. അതെ, അലി ഇബ്നു അബീ താലിബിന്റെ ചരിത്രത്തെക്കുറിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തഖ്രീബ് തഹ്ലീൽ വരേക്കും അവരുടെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ലോകത്തിൽ അദ്ദേഹത്തിനെ പോലെ ഉണ്ടായിരുന്നില്ല എന്ന്. അത് ശരി തന്നെയാണ്. കാരണം അലി ജീവിച്ച കാലത്തിൽ ആരില്ല? ഉസ്മാനുമില്ല, അലി ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്റെ അർത്ഥമെന്തല്ല, നാം അലിയിനെ മറ്റവരെക്കാളും മുന്തിക്കുന്നു എന്നല്ല. നമ്മുടെ സാധാരണ നമ്മിൽ ഒരു കാലത്തും ത്യായീസം കടക്കാനുള്ള ചാൻസ് നാം പഴുതുകൊടുത്തു കളയരുത്. ത്യായീസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനിക്കേണ്ടാത്തവരെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനത്തിൽ ഊടുകഴിഞ്ഞ് ബഹുമാനിക്കുക, അതിന് വിട്ടുകടന്ന് ബഹുമാനിക്കുക. അങ്ങനെ ബഹുമാനിച്ചതുകൊണ്ട് ത്യാക്കൾ ത്യാക്കളായി. അതുപോലെ നാമും നമ്മുടെ നേതാക്കളെ അതിന് വിട്ടുകടന്ന് ബഹുമാനിച്ച് അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പൂജ നടത്തി അവർക്ക് നേർച്ച നടത്തി അവരെ ദൈവത്തിന് കൊടുക്കുന്ന അള്ളാഹു കൊടുക്കുന്നതെല്ലാം അവർക്ക് കൊടുത്തിട്ട് അവരെ നമ്മുടെ നേതാവാണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ദൈവമാണെന്ന രൂപത്തിൽ തൊള്ള കൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രവർത്തനത്തിൽ നാം ചെയ്തു കൂട്ടിയാൽ നാം യാക്കൾ തന്നെയാണ്. യാക്കളെക്കാളും ഒരു പടി മുന്നിലല്ലാതെ ബേക്കലെന്ന് നമ്മെ കുറിച്ച് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, കേരളത്തിൽ ഈസമുണ്ട് യാക്കളില്ലെങ്കിലും എന്ന്. പല കാര്യങ്ങളും അമറിന്റെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാറുണ്ടെങ്കിലും ഞാൻ പലതും ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് പോയത്. ഇന്ന് തീർക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നോക്കുമ്പോൾ തീർന്ന രൂപം കാണുന്നില്ല. ബഹുമാനപ്പെട്ട അമർ ഉൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അമറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അമറിനെ കുറിച്ച് വാല്യങ്ങൾ ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വാല്യമല്ല, വാല്യങ്ങൾ രചിച്ചവരുണ്ട് അമറിന്റെ ഹിസ്റ്ററിയെ കുറിച്ച്. അതുകൊണ്ട് ഒരു ക്ലാസ് രണ്ട് ക്ലാസ് ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല അവരുടെ ഹിസ്റ്ററിയെങ്കിലും കുറിച്ച് കാണുന്നതായ നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ള പാഠങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ വെച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നൂറിൽ പരം മസ്അലയിൽ ഞാനും ഉമറുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. എന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായം ഉമർ കാണാറുണ്ടായിരുന്നു. നൂറിൽ കണക്കിൽ മസ്അലകൾ ആരാണ്? അബ്ദുള്ളാഹി മസ്ഊദ്.
മറന്നുപോരുത്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം ക്ലാസ്സിൽ അഥവാ രാത്രി വ്യാഴാഴ്ച രാത്രി നടക്കുന്ന ക്ലാസ്സിൽ എല്ലാ മാസത്തിന്റെ അവസാനത്തിൽ ചോദ്യോത്തരം ഉണ്ടാവും. എന്താണ് ചോദ്യോത്തരം? ഒരു മാസത്തിന്റെ ഇടയിൽ ക്ലാസ്സുകൾക്കുള്ളിൽ കൂടി പറഞ്ഞതായ പ്രധാന പോയിന്റുകളോ അല്ലെങ്കിൽ പേരുകളോ ചോദിക്കും. അതിന് മൂന്ന് ചോദ്യത്തിന് മറുപടി ഒന്നിച്ച് പറയുന്ന വ്യക്തിക്ക് സമ്മാനം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്ന പേരുകൾ തീയതികളൊക്കെ ഓർമ്മവെക്കൽ നല്ലതാണ്. ആ ക്ലാസ്സിൽ വരുന്നതായ ആൾക്കാർ പ്രത്യേകിച്ചും. അതേപോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ആ ക്ലാസ്സിൽ മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ രാത്രി ഒരുങ്ങി വന്നിരുന്നു, പക്ഷേ ആ ചോദിച്ചവരെ അന്ന് ഇന്നലെ രാത്രി കാണാത്തതുകൊണ്ട് ഞാൻ മറുപടി നൽകിയിട്ടില്ല. ചോദിച്ചവർ ഇപ്പോൾ ക്ലാസ്സിൽ ഞാൻ കാണുന്നുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ആ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ മറുപടി കേൾക്കുകയും ചെയ്യാം. എന്നാൽ വല്ല ഈ ഇച്ഛയുണ്ടായതുകൊണ്ട് ഇല്ല, നൂറുകണക്കിൽ മസല ഞാനും അവരുമായിട്ട് ഖിലാഫുണ്ടായിരുന്നാണ്. എന്നിട്ട് ഞാൻ കാണാത്ത അഭിപ്രായമാണ് ഉമർ കണ്ടിരുന്നത്. എന്നിട്ട് ഞങ്ങളിൽ യാതൊരു ഹിക്കാത്തുണ്ടായില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു, ആ ബഹുമാനപ്പെട്ട ചെറിയ സഹാബിയായ ഉമറിനെ പേറ്റിട്ട് ചെറിയ സഹാബിയായ അബ്ദുല്ലാഹി മസ്ഊദ് എപ്പോൾ അവരുടെ സദസ്സിലേക്ക് കടന്നു വന്നാൽ നിറഞ്ഞ എൽമിന്റെ ഉടമ വന്നു എന്ന് പറയാറുണ്ടായിരുന്നു. പുഞ്ചിരി തൂങ്ങിയിട്ട് നിറഞ്ഞ എൽമിന്റെ ഉടമ വരുന്നുണ്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ആരെ കുറിച്ച്? അബ്ദുല്ലാഹി മസ്ഊദിനെ കുറിച്ച്. നൂറുകണക്കിൽ മസ്ഊദിനെ ചർച്ച ചെയ്തിട്ട് അവരുടെ ഇടയിൽ വൈരാഗ്യം ഉണ്ടായില്ല, റൂപ്പീസം ഉണ്ടായില്ല, സ്റ്റേജ് വെട്ടലുണ്ടായില്ല, ചീത്ത പറയലുണ്ടായില്ല. ആ ഇതൊക്കെ വളരെ വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? ആ ഉമ്മത്തിന്റെ സത്വം തന്നെ ഹത്തിലേക്ക് എത്തണമെന്നായിരുന്നു, സത്യസന്ധരായിട്ട് ജീവിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് ചർച്ചാവിഷയം അവരുടെ ഇടയിൽ വന്നാലും ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് നാം വിശേഷിപ്പിക്കുന്നതായ ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് കടക വിരുദ്ധമായ വല്ല തത്വവും വന്നാൽ മാത്രമേ അവർ ഭിന്നിക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം പറയായ പ്രശ്നങ്ങളിൽ ഭിന്നിക്കുക എന്നത് അവരുടെ ഇടയിൽ അറിയുക തന്നെയില്ല. അത് മുസ്ലിം പണ്ഡിതന്മാരും എല്ലാ ഗ്രൂപ്പിന്റെ ഉടമകളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിങ്ങളോട്, അങ്ങനെയുള്ള പണ്ഡിതന്മാരോട്, എല്ലാ ഈസത്തിന്റെയും എല്ലാ ഗ്രൂപ്പ് ഈസത്തിന്റെയും ഉടമകളോട് ഞാൻ പറയുന്നു, ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, നീ ഒരു മൗലവിയും മറ്റൊരു മൗലവിയുമായിട്ട് നിന്റെ ഇടയിൽ ചർച്ചയുണ്ടെങ്കിൽ നീ ചർച്ച ചെയ്തത് ഒരു വിഷയത്തിലാണല്ലോ, പക്ഷേ വേറെ 100 വിഷയത്തിൽ നീ അവരുമായിട്ട് ഏകീകരണത്തിലല്ലേ? അപ്പോൾ 100 വിഷയത്തിൽ ഏകീകരിച്ചിട്ട് ഒരു വിഷയത്തിൽ ചർച്ച വരുമ്പോൾ ആ ഏകീകരിക്കുന്ന 100 വിഷയം എന്തുകൊണ്ട് നിന്നെ ഇനി നീ തമ്മിൽ ഏകീകരിക്കാൻ സഹായിച്ചില്ല? ഈ ഭിന്നിക്കാൻ കാരണമായ ഒരു വിഷയം കൊണ്ട് മാത്രം നീ എന്തുകൊണ്ട് അദ്ദേഹവുമായി ഗ്രൂപ്പീസം ഉണ്ടാക്കാൻ കാരണമായി തീർന്നു, നിന്നെ പ്രേരിപ്പിച്ചു? ആ 100 വിഷയത്തിലേക്ക് നീ നോക്കിക്കൂടെ? നിങ്ങൾ അതിൽ ഏകീകരിച്ചവരാണല്ലോ. ഈ ഭിന്നിക്കുന്ന ഒരു വിഷയത്തിലേക്ക് മാത്രം നീ എന്തിനു നോക്കുന്നു? ഞാൻ ഈ പറയുന്നത് ഫറഈ വിഷയങ്ങൾ മാത്രമാണ് എന്നല്ലാതെ ആ സാഫിയായ വിഷയമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിക്കായി പോവുക, മുസ്ലിമാവുക, ഷിയയാവുക, സുന്നിയാവുക, ഖവാരിജിയാവുക, സുന്നിയാവുക, മുഅ്തസിലിയാവുക, സുന്നിയാവുക എന്നീ പഴക്ക കക്ഷികൾ ഖാദിയാനിയാവുക, മുസ്ലിമാവുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ വരുമ്പോൾ അവിടെ അമുസ്ലിം അമുസ്ലിം തന്നെയാണ്, അസത്യത്തിന്റെ ഉടമ അസത്യത്തിന്റെ ഉടമ തന്നെയാണ്, സത്യത്തിന്റെ ഉടമ സത്യത്തിന്റെ ഉടമ തന്നെയാണ്. അവിടെ പിന്നെ എന്തില്ല? അപീലില്ലാത്ത കേസായിട്ട് മനസ്സിലാക്കേണ്ടവ ഇത്തരം തത്വങ്ങളെ അവിടെ കണ്ടാൽ സലാം പറയലോ, അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കലോ പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആചാര്യങ്ങളുടെ മുമ്പിൽ, ഇസ്ലാമിക ശത്രുക്കളുടെ മുമ്പിൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിലൊക്കെ അത് നമുക്ക് വിറ്റാക്കാം എന്നല്ലാതെ യഥാർത്ഥ മൊഹീദികളുടെ ഇടയിൽ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ച് മഹാത്മാക്കളെയും ഔലിയാക്കന്മാരെയും സാലിഹീങ്ങളെയും ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ കഥകളെ പഠിച്ച് പറഞ്ഞ് പ്രവർത്തിച്ച് കൊണ്ടുവരുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ വല്ല കർമ്മശാസ്ത്ര പക്ഷത്തിൽ ചർച്ച വന്നുപോയാൽ അതവരെ ഭിന്നിക്കാൻ കാരണമാക്കി തീർക്കരുത് എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം. ആ രൂപത്തിൽ നമുക്ക് പഠിക്കാൻ ഗ്രഹിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണശേഷം ബഹുമാനപ്പെട്ട ഉമറിന്റെ ശേഷം അബ്ദുല്ലാഹി മസ്ഊദ് ഖാരി ആണ്. നിങ്ങൾക്കറിയാം ഖുർആന്റെ സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ പലരും പല സഹാബാക്കളും വന്നിട്ട് ഓതുകയാണ്, ഖുർആൻ 7 സൈസിൽ ഓത്തുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. 7 സൈസ് ഓത്ത് വന്നിട്ട് പല സൈസ് ഓത്തുകളും മൂപ്പരുടെ മുമ്പിൽ നിന്നിട്ട് ഓതി കേൾപ്പിക്കാറുണ്ട്. അങ്ങനെ തിന്മീതന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ ഓത്തിൽ നിന്നിട്ടാ വിളിച്ചത് എന്ന്. അങ്ങനെ പലരും പറയും, ഞാൻ ഇന്ന സഹാബി എന്ന് കേട്ടു, ഇന്ന സഹാബി എന്ന് കേട്ടു. അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് പറയും, അതല്ല നിങ്ങൾ ഇങ്ങനെയാണ് ഓതേണ്ടത്, അതല്ല നിങ്ങൾ ഇങ്ങനെയാണ് ഓതേണ്ടത് പറയും. എന്നിട്ട് ആരെങ്കിലും ഉമറിന്റെ ഓത്താണ് ഞാനിപ്പോൾ ഓതിയതെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഉമറിന്റെ ഓത്താണ് നിങ്ങൾ ഓതിയതെങ്കിൽ ഓതിക്കോ, ആ ഓത്ത് ക്യാമത്ത് നാൾ വരെ ലോകം ഓതിക്കൊണ്ടേയിരിക്കട്ടെ. കാരണം എന്തുകൊണ്ട്? കാനമിൽ ഇസ്ലാമി ഹസ്നൻ ഹസീന, ഇസ്ലാമിന്റെ വല അദ്ദേഹം ഫലമ്മാ തൂഫിയ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ നിന്ന് ഷഹീദായി പോയപ്പോൾ ദാലൽ ഹിസ്ൻ ആ കിടങ്ങിടാ നീക്കപ്പെട്ടു പോയി. പിന്നെ അപകടങ്ങൾ ഇസ്ലാമിലേക്ക് കുതിക്കാൻ ആരംഭിച്ചു. ഇന്നുവരേക്കും ആ അപകടങ്ങൾ ഇസ്ലാമിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടില്ല, റസൂൽ പറഞ്ഞതുപോലെ ഉമറിന്റെ മരണത്തോടുകൂടി അപകടത്തിന്റെ വാതിൽ തുറക്കപ്പെടും, പിന്നെ ഖിയാമത്ത് നാൾ വരെ അത് കൂട്ടപ്പെടുകയും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതേപോലെ തുറക്കപ്പെട്ടിരിക്കുകയാണ്, ഇതുവരെ അടക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അബ്ദുല്ലാഹി മസ്ഊദ് പറയുന്നു, ഞാൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, ആര് ഉമർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉമറിനൊരു ഹാദിമായിട്ട് ജീവിക്കാനുള്ള ചാൻസ് എങ്കിലും എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നേനെ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഉമറിന്റെ മജ്ലിസിൽ ഒരു ദിവസം ഇരിക്കുക എന്നതും ഒരു വർഷം അമൽ ചെയ്യുക എന്നതും ഞാൻ താരതമ്യേന തമ്മൽ മുഖാറത്ത് നോക്കുകയാണെങ്കിൽ ഉമറിന്റെ സദസ്സിൽ ഒരു ദിവസം ഇരിക്കലിലാണ് ഞാൻ പുണ്യം കാണാറുണ്ടായിരുന്നത്. കാരണം لو ان علم عمر في كفه وعلم الناس في كفه درجه كفه علم عمر رضي الله تعالى عنه لو മുസ്ലിങ്ങളുടെ ഇൽമ ഒരു ക്ലാസ്സിന്റെ തട്ടിൽ വെച്ചിട്ട് ഉമറിന്റെ ഇൽമ അബൂബക്കറിന്റെ റസൂലിനെ ചേച്ചാണ് പറയുന്നത്, ഉമറിന്റെ ഇൽമ മറ്റൊരു തട്ടിൽ വെക്കുകയാണെങ്കിൽ ഉമറുൽ ഖത്താബിന്റെ ഇൽമിനാണ് മുൻതൂക്കം ഉണ്ടാവുക. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജ്ഞാനത്തിൽ ഉഹദ് പർവ്വതം പോലെയാണെന്ന് വിശേഷിപ്പിച്ച് അബ്ദുല്ലാഹി മസൂദാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇതോടുകൂടി വിജ്ഞാനത്തിൽ ആരായിരുന്നു ഉമറെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഇനി പല ചില്ലറ കാര്യങ്ങൾ മാത്രം ശേഷിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായ ചില ചില്ലറ കാര്യങ്ങൾ മാത്രം ഉമർ ഖത്താബിന്റെ ഹിസ്റ്ററി ശേഷിക്കുന്നുണ്ട്. അതുകൂടി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടർന്ന് എന്ത് ചെയ്യാം? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ലഭിച്ചു കിടക്കുന്നത് ബുഖാരിയിലാണ്. അദ്ദേഹം താജാക്കിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് അദ്ദേഹത്തിന്റെ ജന്മഭൂമി. ആ താജാക്കിസ്ഥാൻ നിന്നിട്ട് ഇവിടെ നിന്ന് വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നതിന്റെ ശേഷം ഞാൻ എന്നും ഇവിടെ വന്നു, എന്നിട്ട് ഇവിടെ നാം എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു എന്നൊരു താരതമ്യേന പറഞ്ഞു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തത് വിശുദ്ധ ഖുർആൻ അവയും കഴിഞ്ഞാൽ പിന്നെ ഓർക്കാനും പിന്നെ ധരിക്കാനും മുസ്ലിം ലോകത്തിന്റെ മുമ്പിലുള്ള ഗ്രന്ഥം ഏതാണ്? ബുഖാരി എന്ന് ലോകം പറയുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹിഹായ കണ്ണടച്ച് ഹൃദയം തുറന്നു കൊടുത്തിട്ട് സ്വീകരിക്കാൻ മുസ്ലിം ലോകത്തിന് നിർബന്ധമായ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി അറബിയൻ നാട്ടിൽ ജനിക്കാത്ത, ചെറുപ്പത്തിൽ അറബി പഠിക്കാത്തതായ ഒരു റഷ്യക്കാരനായ, താജാക്കിസ്ഥാനിൽ ജനിച്ചതായ ഒരു മനുഷ്യൻ അഥവാ ഇമാമായി പിൻകാലഘട്ടത്തിൽ മാറിയ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ബിരുദൂതരുടെ ഹദീസിനെ വിശുദ്ധ ഭൂമിയിൽ താമസിച്ചുകൊണ്ട് അതിന്റെ പരിസരത്തിൽ ജീവിക്കുന്നതായ സർവ്വ പണ്ഡിതന്മാരുമായി ബന്ധം പുലർത്തിയും കൊണ്ട് ഒരു ഹദീസിന് വേണ്ടി രണ്ടു മാസമാണെങ്കിൽ രണ്ട് മാസം, നാലു മാസമാണെങ്കിൽ നാല് മാസം, ഒരു വർഷമാണെങ്കിൽ ഒരു മാസം, ഒരു വർഷം വിഷമിച്ച് കഷ്ടപ്പെട്ടിട്ട് വളരെ ദൂരെ എത്രയോ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് വെയിൽ താണ്ടിയും കൊണ്ട് വെയിലേറ്റുകൊണ്ട് ചൂടനുഭവിച്ചുകൊണ്ട് ഓരോ ഹദീസുകളെ ശേഖരിച്ചിട്ട് ആ ഹദീസുകൾ എന്നിട്ട് ക്ലിയർ ആയത് ഏത് അല്ലാത്തതെന്ന് ഏതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ലക്ഷത്തോളം ഹദീസുകളാണ് ശേഖരിച്ചത്. ഒന്നല്ല, രണ്ടല്ല, പത്തല്ല, നിങ്ങൾ കാണുന്ന സഹീഹ് ബുഖാരിയിൽ ഉള്ളതായ 12,000 പരം മുക്കറായ ഹദീസ്, 4,000 പരം മുക്കറല്ലാത്തതായ ഹദീസ് ഉണ്ടല്ലോ, അത്രയല്ല അദ്ദേഹം ശേഖരിച്ചിരുന്നത്. മറിച്ച് ആ 4,000 പരം ഹദീസുകളെ ക്ലിയർ ആക്കിയിട്ട് വളരെ സഹീഹായതാണെന്ന് സ്ഥാപിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ഹദീസുകളാണ് അദ്ദേഹം ശേഖരിച്ചിരുന്നത്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ നാം ഇന്ന് കാണുന്നത് പോലെയുള്ളതായ ലൈബ്രറികളോ ബുക്ക് സ്റ്റാളുകളോ ഉണ്ടായിരുന്നില്ല, ടെലിവിഷനുകളോ റേഡിയോകളോ ഉണ്ടായിരുന്നില്ല, ടൈപ്പ് റെക്കോർഡുകളോ പണ്ഡിതന്മാരുടെ ശബ്ദങ്ങൾ കേൾക്കാനുള്ള കേസറ്റുകളോ ഉണ്ടായിരുന്നില്ല, ഒന്നും തന്നെ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് താമസിക്കുന്ന കാലയളവിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനിൽ വെട്ട് ഞാൻ ഹദീസ് കേട്ടു എന്നൊരു തിരുമി ഇത് പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിക്കും, നിന്റെ ഉസ്താദ് എവിടെയാണ് സുഹൃത്തുള്ളത് എന്ന്. അപ്പോൾ അദ്ദേഹം എന്റെ ഉസ്താദ് ഉള്ളത് സ്പെയിനിലാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം മദീനയിൽ നിന്നിട്ട് സ്പെയിനിൽ പോകും, എന്നിട്ട് ആ ഹദീസ് അവിടെ നിന്ന് നേരിട്ട് വാങ്ങും, എന്നിട്ട് അതിനുശേഷം പിന്നെയും വേറൊരു ഹദീസ് കേട്ടാൽ
ആ ഹദീസ് ഞാൻ ഇറാഖിലാണ് എന്റെ ഉസ്താദിൽ നിന്ന് കേട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒഴിവാക്കിയിട്ട് ഇറാഖിൽ പോയിട്ട് ഇറാഖിൽ നിന്നിട്ട് നേരിട്ട് ഉസ്താദിനെ കണ്ട് ആ ഹദീസ് ശേഖരിക്കും. അതേ ഹദീസാണ് ഹദീസിൽ ആൾ കുറഞ്ഞു കിട്ടുമ്പോൾ ഹദീസിൽ ശക്തി കൂടുന്നു. ഒരു പക്ഷേ ഈ നേരിട്ട് പറഞ്ഞതായ വ്യക്തിയേക്കാളും ശക്തിയുള്ളതായ മാരായിരിക്കും അദ്ദേഹത്തിന്റെ ഷെയ്ഖ്. അതുകൊണ്ടാണ് ഷെയ്ഖിനെ കാണാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലക്ഷക്കണക്കിന് ഹദീസ് ഈ രൂപത്തിൽ ശേഖരിക്കണമെങ്കിൽ എത്ര പാടുപെട്ടിട്ടുണ്ടായിരിക്കും. ഈ പ്രവർത്തനം ബഹുമാനപ്പെട്ട നമ്മുടെ അനുശേഷി നേതാവായ മുസ്ലിം ലോകത്തിന്റെ നേതാവായ അറബികളുടെയും അനറബികളുടെയും നേതാവായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രവർത്തിച്ചിരുന്നതായ ആ കഷ്ടത എവിടെ കേന്ദ്രമാക്കിയിട്ടായിരുന്നു? അത് ഞാനും നിങ്ങളും 1000, 10000, 5000 ശേഖരിക്കാൻ വേണ്ടി കേമ്പടിച്ചിരുന്നതായ ഇതേ മദീനയിൽ വെച്ചിട്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം നമുക്ക് ഇവിടെ വരുമ്പോൾ സാമ്പത്തിക ശേഷി ഉണ്ടാവണമെന്നതാണ്. ബഹുഭൂരിപക്ഷമാരുടേതും വിരോധമില്ല. തെറ്റിന്റെ ഹജ്ജ് ചെയ്തവരോട് വരെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഹാജിമാരെ നിങ്ങൾ ഹജ്ജ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങൾ ഇഹലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വല്ലതും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ സമ്പാദിച്ചോടി ഒളി ബിസിനസ് നടത്തിക്കോടി എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് നമ്മുടെ പ്രധാന ലക്ഷ്യമേ അല്ല. ആ ലക്ഷ്യമായിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലാക്കിയിട്ടേ ഇല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് നാം ഹിജ്റയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം രാത്രി ഉറങ്ങാറുണ്ടായിരുന്നില്ല, അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഷാഫി ഇമാം റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ 20-30 പ്രാവശ്യം രാത്രി എണീക്കുകയും ഉണരുകയും കിടക്കുകയും എണീക്കുകയും ഉണരുകയും കിടക്കുകയും ചെയ്തുകൊണ്ടേയിരുന്ന മഹാവ്യക്തിയായിരുന്നു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. എന്തിനു വേണ്ടിയാണ്? എൽമിനെ കുറിക്കാൻ വേണ്ടി, വിജ്ഞാനത്തെ കുറിക്കാൻ വേണ്ടി. ഇമാം ബുഖാരിയെ ഞാൻ പറയുന്നതല്ല, ഞാനും നിങ്ങളും ഇവിടെ താമസിക്കാനുള്ള ചാൻസ് കിട്ടുമ്പോൾ ഒരു ചെറിയ ബുഖാരിയായിക്കൂടെ ആവാം, എങ്ങനെയാവാം? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചാക്കിയതായ പ്രവർത്തനത്തിന്റെ വേദനകളുടെ യാതനകളുടെ കഷ്ടതകളുടെ കോടിക്കണക്കിനൊരു ഭാഗമെങ്കിലും നേരിടാനുള്ളതായ ഒരു മാർഗം കണ്ടെത്തുക. അതാണ് ക്ലാസിൽ പങ്കെടുത്തുകൊണ്ട് ആ ഇമാം ബുഖാരി ശേഖരിച്ച വിശുദ്ധ ആ ഹദീസ് ഗ്രന്ഥങ്ങളെയും ആ ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതായ ഹദീസുകളെയും അതിലുള്ളതായ പഠനാർഹമായ ഭാഗങ്ങളെയും പകർന്നു കൊടുക്കുന്നതായ ക്ലാസുകളിൽ പങ്കെടുക്കാനെങ്കിലും പരിശ്രമിക്കുക. എന്നിട്ട് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ല ആ ആവേശത്തോടു കൂടി, ഉന്മേഷത്തോടു കൂടി ഇസ്ലാമത പ്രബോധനം ചെയ്യാനുള്ളതായ ആ രീതി നമ്മളിൽ ഉണ്ടാവുക. അറഫയിൽ നമ്മൾ നിന്നിട്ട് പലരും നിന്നവരാണ്. ഇവിടെ താമസിക്കാൻ സാധിക്കുന്നവർക്കുള്ള ഒരു മഹാ ചാൻസാണ്. അറഫയിൽ നിൽക്കാൻ പറ്റുന്നു. അറഫ അവനോട് ഓടുന്നതായ ഓട്ട് ആ ശബ്ദം എന്താണ്? നമ്മുടെ അനുശേഷ നേതാവായ നബിയുല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ളതായ മസ്ജിദുൽ ഇബ്രാഹിമിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ മസ്ജിദ് നബിറ എന്ന പേരിൽ അറിയപ്പെട്ടപ്പെടുന്നതായ ആ സ്ഥലത്ത് വെച്ചിട്ട് അവസാനത്തെ നബിയുടെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാനത്തെ ഗണ്ണികളിൽ പറഞ്ഞതായിരുന്നു, ഇവിടെ സമ്മേളിച്ചതായ ലക്ഷക്കണക്കിന് സഹാബാക്കളെ, എന്നിൽ നിന്നിട്ട് നിങ്ങൾ കേട്ടതായ എന്താണെങ്കിലും ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു ആയത്താണെങ്കിലും വിരോധമില്ല, ജനങ്ങൾക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും, നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. എത്ര എത്ര പേരാണ് എത്തിച്ചു കൊടുക്കപ്പെടുന്നവരുണ്ടല്ലോ, അവരെത്തിച്ചു കൊടുക്കുന്ന ആളേക്കാളും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിവുള്ളവരായി മാറിയേക്കാൻ സാധ്യതയുണ്ട്. ശരി തന്നെയാണ്. ഇന്ന് ആ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഇസ്ലാമത പ്രബോധനത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാതുറകളിലേക്ക് ഇസ്ലാമി എത്തിച്ചു കൊടുത്തതായ മഹാത്മാക്കളായ താബിഈങ്ങളും താബിഈങ്ങളും എത്തിച്ചു കൊടുത്ത അതേ മതമാണല്ലോ, അതേ ആയത്തും ഹദീസുകളുമാണല്ലോ ഇമാം ബുഖാരിയുടെ കാതിലും കലതങ്ങിയത്. പക്ഷേ എത്തിച്ചു കൊടുത്ത ആളേക്കാളും പേരെടുക്കാൻ സാധിച്ചത് ആർക്കാണ്? എത്തിച്ചു കൊടുക്കപ്പെട്ട ഇമാം ബുഖാരിക്കായിരുന്നു, എത്തിച്ചു കൊടുക്കപ്പെട്ട ഇമാം ഷാഫിഈക്കായിരുന്നു, എത്തിച്ചു കൊടുക്കപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബലിനായിരുന്നു, എത്തിച്ചു കൊടുക്കപ്പെട്ട ഇമാം അബൂ ഹനീഫക്കായിരുന്നു, എത്തിച്ചു കൊടുക്കപ്പെട്ട അബൂ സുഫിയാൻ സൗരി സുഫിയാൻ ഹമ്മാദ് ബിൻ സഈദ് ഹമ്മാദ് ബിൻ സൈദ് എന്നീ മുജദ്ദീദികളായ മഹാത്മാക്കൾ ലോകത്തിൽ പർവ്വതം പോലത്തെ പണ്ഡിതന്മാരായി നാം പറയുന്നതായ ആ പണ്ഡിതന്മാർ മദീനവാസികളല്ലായിരുന്നു. ഇവർ എന്നിട്ട് മദീനവാസികൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമാണ്, മറ്റുള്ളവരൊക്കെ വിദേശികളാണ്, മറ്റുള്ളവരൊക്കെ മദീനവാസികളല്ല. അവർ ജനിച്ചതും ഇവിടെയല്ല, മരിച്ചതും ഇവിടെയല്ല, എല്ലാം വിദേശത്ത് തന്നെയാണ്. പക്ഷേ റസൂല് പറഞ്ഞതുപോലെ എത്ര എത്ര പേര് എത്തിച്ചു കൊടുക്കപ്പെടുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ എത്തിച്ചു കൊടുക്കുന്ന ആളേക്കാളും ഉൾക്കൊള്ളാൻ കൂടുതൽ സാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്വന്തം കാര്യം ജിന്ദാബാദം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വയം പഠിച്ചതിനെ മറച്ചു വെക്കുകയോ പറയാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പൂജിതേനെ അല്ല, യോജിച്ചതേ അല്ല എന്റെ ഉമ്മത്തികളെ. അതുകൊണ്ട് എന്റെ യോഗത്തിൽ ഇവിടെ അറഫയിൽ സമ്മേളിച്ചതായ ഓരോ വ്യക്തികളും ഇവിടെ സമ്മേളിക്കാത്തതായ എല്ലാ ജനങ്ങൾക്കും ക്യാമത്തുനാൾ വരെ വരുന്ന മുസ്ലിങ്ങൾക്ക് ഈ സത്യത്തെ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയുണ്ടായി. ഈ ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അത് ഓരോ മനുഷ്യന്മാർക്ക് മുസ്ലിയാമാർക്കല്ല. ഇന്ന് അപകടം പറ്റിയത് എവിടെയാണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ പറ്റി ഏറ്റവും വലിയ കേടെന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഈ മതം എന്ന് പറഞ്ഞാൽ മുല്ല മുസ്ലിയാമാർ, ഖതീബന്മാർ, പ്രൊഫസർമാർ, ഉസ്താദന്മാർ, അധ്യാപകന്മാർ എന്നീ ഒരു പ്രത്യേക വകുപ്പിനും ഒരു വിവാദത്തിനുമുള്ളതാണ് ഈ മതം എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിരിക്കുകയാണ്. അല്ല, ഇത് എന്റേതാണ്, നിങ്ങളുടേതാണ്, അവന്റേതാണ്, അവളുടേതാണ്, നാം എല്ലാവരുടേതുമാണ്. നാം എല്ലാ ഓരോരുത്തരോടും അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശുദ്ധ ഭൂമിയോട് വിടവാങ്ങുന്നതിന് മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ ആയത്താക്കി ഇറക്കുകയാണ് തങ്ങളോട് പറയിപ്പിക്കാൻ വേണ്ടി. നാം സാധാരണ കേൾക്കാറും പറയാറുമുള്ള ആയത്താണ് കൊൽക്കുന്നവർ അവരോട് പറയുക എന്ന് പറയണം. ഇത് എന്റെ ഡ്യൂട്ടിയായിരുന്നു, ഇത് എന്റെ ജോലിയായിരുന്നു, 23 കൊല്ലം നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചതായ ഈ ജോലി, ഈ ഡ്യൂട്ടി, ഇത് എന്താണ്? വിശാലമായ യുദ്ധങ്ങൾ, വിശാലമായ വേദനകളും യാത്രകളും ഏറ്റെടുക്കുക, ഹിജറ ചെയ്യുക എന്നീ നീണ്ട 23 കൊല്ലത്തെ ജീവിതമുണ്ടല്ലോ, ഇത് എന്റെ ഡ്യൂട്ടിയാണ്. ലക്ഷ്യസഹിതം ജനങ്ങളെ ഈ മതത്തിലേക്ക് ക്ഷണിക്കുക, ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് അവർക്ക് നേടാനുള്ള ഭാഗ്യം നൽകുക, സത്യത്തിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോകുന്ന വിഭാഗത്തെ സത്യമാർഗത്തിലേക്ക് നീക്കാൻ വേണ്ടി പാടുപെടുക, കഷ്ടപ്പെടുക, ഇത് എന്റെ ഡ്യൂട്ടിയാണ്. ആരാ എന്റെ ഡ്യൂട്ടി മാത്രമല്ല, എന്നെ പിൻപറ്റുന്ന ക്യാമത്ത് നാൾ വരെ ജീവിക്കുന്ന എന്റെ ഓരോ കുടുംബത്തികളുടെയും ഡ്യൂട്ടി ഇത് തന്നെയാണ്. അപ്പോൾ എന്റേതാണ്, നിങ്ങളുടേതാണ്, മുസ്ലിംമാരുടേത് മാത്രമല്ല. എനക്കും നിങ്ങൾക്കും എന്ത് വിവരം ഈ ദീനിനെ കുറിച്ച് കിട്ടി, അതിനെ കുറിച്ച് പറയുക, പ്രബോധനം ചെയ്യുക. അങ്ങനെ ഞാനും നിങ്ങളും പ്രവർത്തിക്കുകയാണെങ്കിൽ എന്റെ റൂം നമ്പർ വടക്കായിട്ട് ഞാൻ നല്ല ആളായിട്ട് ജീവിക്കുക, എന്റെ റൂം നമ്പർ നിസ്കരിക്കാത്ത ആളായിട്ട് ഞാൻ നിസ്കരിക്കുന്ന ആളായിട്ട് ജീവിക്കുക, എന്റെ റൂം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നാം സാധാരണ പറയാറുള്ളതുമാണ്. എല്ലാവർക്കും മരിക്കണം, നാം എല്ലാവരും മരിക്കുന്നവരാണ്. പക്ഷേ മരിക്കുന്ന സമയത്ത് കൈ പെയ്താത്ത ഒപ്പത്തും മനസ്സുകൾ നിങ്ങളെ നരിപ്പിക്കുന്ന സന്ദർഭത്തെ നിങ്ങളൊന്ന് ചിന്തിക്കുക ലോകമേ. അവരുടെ മുഖത്തെയും അവരുടെ പിൻസൈഡിനെയും മലക്കൾ അടിച്ചുകൊണ്ടായിരിക്കും ആ റൂഹനെ പിടിക്കുക. ഇപ്പൊ കൈ പെയ്താത്ത ഒപ്പത്തും മുഴുവനായിക്കത്തു എന്താണ് മലക്കളോട് പറയുക? ഹീനകുന്തുന്നാണ് നമ്മളിവിടെ പറഞ്ഞില്ലേ, ഹീനകുന്തും. എവിടെയാണോ നീ ഉണ്ടായിരുന്നത്, ഈ നീചമായ ആത്മാവിന്റെ ഉടമ നീ എങ്ങനെയായി പോയടോ എന്ന് ആ ആത്മാവിനെ പിടിക്കുന്ന മലക്ക് പറയുമെന്ന് അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷ ആരംഭിക്കുന്നത് റൂഹിനെ പിടിക്കുന്ന സമയത്താണ്. റൂഹിനെ പിടിക്കാൻ ആരംഭിച്ചാൽ അവിടെ നിന്ന് ശിക്ഷ സ്റ്റാർട്ട് ആവുന്നു എന്നുള്ള പറയുന്നു. എവിടെ ഉജൂഹവും അവരുടെ മുഖത്തെ മലക്കടിക്കുന്നു, അതുബാറവും അവരുടെ ഫീൽഡ് സൈഡിനെ മലക്കടിക്കുന്നു എന്നുള്ള പറയുന്നു. ഹീനകുന്തും കാലു മലക്കളവരോട് പറയുന്നതാണ് ഹീനകുന്തും, നിങ്ങൾ എവിടെയായിരുന്നു കൂട്ടരെ എന്ന്. അപ്പോൾ ആ മരിക്കാൻ പോകുന്നതായ നീചാത്മാക്കളുടെ ഉടമകൾ പറയുന്നതാണ് ഈമാനിന്റെ ഉടമകളായിരുന്നു ഞങ്ങൾ, ഞങ്ങൾക്ക് അനാചാരം കാണുമ്പോൾ അത് ഒഴിവാക്കാനുള്ളതായ ഒരു ഈമാനികാവേശം ഞങ്ങളിൽ ഉണ്ടായിരുന്നല്ല മലക്കുകളെ, ഞങ്ങൾക്ക് അതിൽ ഒഴിവാക്കാൻ പോലുമുള്ള ഈമാനികാവേശവും കഴിവും കൽപ്പും ഉണ്ടായിരുന്നല്ല മലക്കുകളെ. അങ്ങനെ മലക്കുകളോട് മറുപടി പറയുമ്പോൾ മലക്കുകൾ അവർക്ക് കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? ആരോ ആ മലക്കുകൾ അവരോട് ചോദിക്കുന്നതാണ് അലംസക്കുന്നോ, തോന്നിവാസമുള്ള റൂമിൽ തന്നെ, തോന്നിവാസമുള്ള നാട്ടിൽ തന്നെ നിനക്ക് ജീവിക്കണമെന്നെന്താ നിർബന്ധം, അത് ഒഴിവാക്കിയിട്ട് പോകാമായിരുന്നല്ലടോ എന്ന്. മലക്കുകൾക്ക് കബറിലേക്ക് എത്തിയിട്ടില്ല, മേക്കറിയിലേക്ക് എത്തിയിട്ടില്ല, അവിടെ നിൽക്കുന്ന വിരിപ്പിൽ നിന്നിട്ട് ചോദ്യവും മറുപടി നൽകുമെന്ന് അള്ളാഹു പറയുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഗൗരവത്തോടുകൂടി അള്ളാഹു നമ്മുടെ മുമ്പിൽ നിർത്തി വെച്ചിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനിക്കാതിരിച്ച ഭൂമിയിൽ താമസിക്കാനുള്ള ചാൻസ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ട് പോലും അങ്ങനെയുള്ള വിവാഹം
ഭാഗം വരേക്കും ഇങ്ങനെയുള്ള വിട്ടിത്തത്തിൽ നിന്നിട്ട് രക്ഷപ്പെട്ടിട്ടെങ്കിലും സൂഹുൽ ഖാത്തിമയിൽ നിന്ന് രക്ഷപ്പെടാൻ അഥവാ നീചമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ആ സുഖലോടുവരായിട്ട് മരിക്കുന്ന സമയത്ത് മലക്കുകൾ ആഹ്ലാദിച്ചുകൊണ്ട് സ്വീകരിച്ചു കൊണ്ടുപോകുന്നതായ ആ മരണത്തിൽ പെടാനെങ്കിലും പരിശോധിച്ചൂടെ അത് നമ്മുടെ നിർബന്ധമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്നാൽ മരിക്കലല്ല യഥാർത്ഥത്തിൽ മുഖ്യം.
كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة.
എല്ലാവരും മരിക്കേണ്ടവരാണ്, എല്ലാവരും ഇവിടെ മരണമാർദ്ദിക്കേണ്ടവരാണ്. പക്ഷേ നിങ്ങൾക്ക് സുപ്രീംകോർട്ടിലേക്ക് പോകണം, അവിടെ നിങ്ങളുടെ നന്മതിന്മകൾ നിരത്തി വെക്കുന്ന ആ കമ്പ്യൂട്ടർ അവിടെ റെക്കോർഡാക്കപ്പെടണം, എന്നിട്ട് അതിന് തീരുമാനമാക്കപ്പെടണം. ആ തീരുമാനം വരുന്ന സമയത്ത്
ആരെങ്കിലും നിരകാഗ്നിയിൽ രക്ഷപ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിൽ
അവനാണ് വിജയി. അതാണ് ഈ ജീവിതത്തിന്റെ മെയിൻ ലക്ഷ്യം, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ മെയിൻ ലക്ഷ്യം. നാളെ മറ്റന്നാൾ വർഷം, രണ്ട് വർഷം, മൂന്ന് വർഷം, അല്ലെങ്കിൽ 20 വർഷം, കൂടിയാൽ 50 വർഷം ഇവിടുന്ന് ഒഴിവാകേണ്ടി വരും. ഈ ഭൂമി നഷ്ടമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്നത് മനുഷ്യന്മാർ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഈ ജീവിതം വഞ്ചനയുടെ ജീവിതമാണ് ലോകമേ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ കാണുന്നത് മുഴുവനും പൊയ്ക്കിനാവ് മാത്രമാണ്. സാധാരണ പറയാറുണ്ട് തന്നെയല്ല ഇത്, ഈ ജീവിതം വെറും പൊയ്ക്കിനാവ് പോലെ മാത്രമാണ്. ഡോളറുകൾ എണ്ണുന്നു, വിസകൾ ഉണ്ടാക്കുന്നു, സമ്പാദിക്കുന്നു, നാട്ടിലേക്ക് അയക്കുന്നു, ബിൽഡിംഗുകൾ കിട്ടുന്നു, പാലസുകൾ നിർമ്മിക്കുന്നു, കിനാവ് കാണുകയാണ്. അങ്ങനെ പെട്ടെന്ന് കിനാവിൽ നിന്നിട്ട് ഉറക്കൽ നിന്നിട്ട് ഉണർന്നാൽ പാലസ് ഉണ്ടാവില്ല, ഡോളർ ഉണ്ടാവില്ല, വിധി ഉണ്ടാവില്ല എന്നതുപോലെയാണ് ഈ ദുനിയാവിന്റെ സ്ഥിതി. അതുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മാത്രമേ പരലോകദോഷം ലഭിക്കുകയുള്ളൂ. ആ തത്വ എന്താണ്? ഓരോ നിമിഷത്തിലും ഞാൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കീ നിന്നുകൊണ്ടിരിക്കുകയാണ് കബറസ്ഥാനത്തിലേക്ക്. എന്റെ മുമ്പിൽ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ അതിന്റെ അർത്ഥം എന്റെ മുമ്പിലുള്ളതായ കുറച്ചാൾ കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ കുറച്ചുകൂടി അടുത്തു, പിന്നെയും കുറച്ച് പേര് മരിച്ചു എന്ന് കേട്ടാൽ കൂടുതൽ ഞാൻ അടുത്തു വന്നു എന്ന ബോധം പറഞ്ഞാൽ പോരാ, ക്ലാസ്സിൽ കേട്ടാൽ പോരാ, പുസ്തകത്തിൽ വായിച്ചാൽ പോരാ, അത് യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. നാം സാധാരണ യാഥാർത്ഥ്യം അയാഥാർത്ഥ്യം വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറയാറുള്ളതാണ്. നമ്മുടെ മുമ്പിൽ സിംഹം, സിംഹം, സിംഹനമെന്ന് 100 പ്രാവശ്യം ഒരാൾ പറയലോ, സിംഹത്തിന്റെ ഫോട്ടോ ഇവിടെ നമ്മുടെ മുമ്പിൽ വെക്കലോ, അല്ലെങ്കിൽ അതിന്റെ ഫിലിം കാണലോ, വളരെ വ്യത്യാസമുണ്ട്. സിംഹം ഡയറക്റ്റ് വരികയാണെങ്കിൽ, എന്താണ് സംഭവിക്കുക? എവിടെയും മനുഷ്യന് നിർക്കപ്പെടുത്തി ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? യാഥാർത്ഥ്യ സിംഹം തന്നെയാണ് നാട്ടിൽ വന്നിട്ടുള്ളത് എന്ന് വാർത്ത കിട്ടിയത് കൊണ്ട് തന്നെ അല്ലേ? അതുപോലെയാണ്, അതുപോലെയുള്ളതായ ഒരു യാഥാർത്ഥ്യ ജീവിതമല്ല ഇത്, ആ യാഥാർത്ഥ്യ ജീവിതമാണ് നമുക്ക് ആ കണ്ടാമൃഗമാകുന്ന മരണം നമ്മുടെ മുമ്പിൽ തന്നെ, നമ്മുടെ കാലിന്റെ താഴ്വരയിൽ തന്നെ, നമ്മുടെ ചെരുപ്പിന്റെ വാട് നമ്മളിലേക്ക് അടുത്തതിനേക്കാളും കൂടുതൽ. മലക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ എല്ലാ ഓരോ മനുഷ്യന്റെ ചെരുപ്പിട്ട കാലിൽ നിർദ്ധരിക്കുന്ന ചെരുപ്പിന്റെ വാടിനേക്കാളും അവനിലേക്ക് അവന്റെ മരണം അടുത്തുകൊണ്ടേയിരിക്കുന്നു. അവൻ കുടുംബവുമായിട്ട് ബന്ധം പുലർത്തിയിട്ട് നല്ല സുഖരോലുകളായിട്ട് അതിനോടുള്ള യാതൊരു ശ്രദ്ധയുമില്ലാതെ, മരണത്തോടുള്ള യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത്, അത് ആ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് രസമുണ്ടാവും, നമ്മുടെ നോമ്പിന് രസമുണ്ടാവും, നമ്മുടെ കൽക്കർമ്മത്തിന് രസമുണ്ടാവും, നമ്മുടെ ഈ ക്ലാസ്സിന് വരവെന്നും പോക്കും രസമുണ്ടാവും. ചിലപ്പോൾ വെറും പതിവായി പോയി വരിക എന്നത് ആരും മനസ്സിലാക്കി പോകരുത്. നിങ്ങൾ നിങ്ങളുടെ റൂമിൽ നിന്നിട്ട് ഇവിടെ വന്നിട്ട് മടങ്ങി പോകുമ്പോൾ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ നിങ്ങളെ സംരക്ഷണം നടത്തിക്കൊണ്ട്
കൊണ്ടേയിരിക്കുന്നു. റസൂൽ പറയുന്ന വാക്കാണ്, ലോകത്തിൽ സമുദ്രത്തിലുള്ളതായ മത്സ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹു റസൂലിന്റെ വാക്കാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ നടക്കുന്നതായ മണൽത്തരികൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല സൽക്കർമ്മത്തെ പൊക്കുകയും നിങ്ങൾ ചെയ്ത ദോഷങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് യാഥാർത്ഥ്യമാണ്, അള്ളാഹു റസൂൽ പറയുന്നതാണ്. അള്ളാഹു റസൂലിനെ കുറിച്ച് നമുക്കറിയാമോ? ഒന്നും തന്നെ ഉച്ചരിക്കാറില്ല. മതത്തെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം മാത്രമേ റസൂലുള്ളാഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സഹീഹാണ്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി മാ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആരുടെ വാക്കാണ്? അല്ലാഹു റസൂലിന്റെ ചെറുപ്പാക്കപ്പെട്ട സുന്ദരമായ ആ വായിൽ നിന്നിട്ട് വിശുദ്ധ ഭൂമിയിൽ നിന്നിട്ട് ഉത്ഭവിച്ച വാക്കാണ്. പ്രവാചക പ്രഭുവിന്റെ പ്രവചനമാണ്. ആരെങ്കിലും ദീൻ പഠിക്കാൻ, മതം പഠിക്കാൻ, ഈ ആത്മസംരക്ഷണത്തിന് വേണ്ടി ആ നല്ല സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വഴി കണ്ടെത്തിയാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം അള്ളാഹു എനിക്ക് തയ്യാറാക്കി എളുപ്പമാക്കി കൊടുക്കുന്നതാണെന്ന് വാക്കുകൾ പറയുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൽ എന്ത് വേണം? രസം ഉണ്ടാവണം, രുചി ഉണ്ടാവണം, ആസ്വാദനം ഉണ്ടാവണം. ഈ ആസ്വാദനം വേണമെങ്കിൽ ആ വരുന്നത് സിംഹമാണെന്ന് മനസ്സിലാക്കലും സിംഹത്തിന്റെ ഫിലിമോ ഫോട്ടോമോ കാണലും ആയിട്ടുള്ള വ്യത്യാസമുണ്ടല്ലോ, ആ വ്യത്യാസമുണ്ടായിരിക്കണം. നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യം, നാം നമസ്കരിക്കുന്നു പലരും, എത്രയാണ് നമസ്കാരത്തിൽ നമുക്ക് അതിന്റെ ഓഹരി ലഭിക്കാറുള്ളതെന്ന് ഞാനും നിങ്ങളൊന്ന് ഒരു ആത്മസംശയം നടത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹീഹായ രീതിയിൽ പറയുന്നു, നമസ്കാരക്കാരനെ ചിലവർക്ക് അതിന്റെ ഉസ്ര കിട്ടിയേക്കാം, അതിന്റെ സുമുന കിട്ടിയേക്കാം, സുദുസ് കിട്ടിയേക്കാം, ഫുമുസ് കിട്ടിയേക്കാം, അല്ലെങ്കിൽ പതിവ് കിട്ടിയേക്കാം, സുലുസ് കിട്ടിയേക്കാം. സുലുസും പതിവും കിട്ടുന്നവർ വളരെ തുച്ഛമാണ്. ഏറ്റവും കൂടുതൽ വിഭാഗം പത്തിലൊരു ഭാഗം കൂലി കിട്ടുന്നവരെ, നമസ്കാരത്തിന്റെ പത്തിലൊരു ഭാഗം മാത്രം, ഒമ്പത് ഭാഗം നാട്ടിൽ ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പണം വേണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തീരാ കണക്ക് തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. മറ്റു സമയത്തൊക്കെ കണക്ക് കൂട്ടി ശരിയാവാത്ത കണക്കൊക്കെ നമസ്കാരത്തിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഏത് പത്തിലൊരു ഭാഗം കിട്ടുന്നവരുണ്ട്, ഒമ്പതിലൊരു ഭാഗം കിട്ടുന്നവരുണ്ട്, എട്ടിലൊരു ഭാഗം, ആറിലൊരു ഭാഗം, അഞ്ചിലൊരു ഭാഗം, മൂന്നിലൊരു ഭാഗം, ചിലവർക്ക് പകുതി കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് എല്ലാം കിട്ടുന്നവരിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അതിനെന്ത് വേണം? നമസ്കാരത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നിൽക്കുക, ഇബാദത്തിനെ കുറിച്ച് ഇബ്രീൽ പഠിപ്പിച്ചതെന്താണെന്നിരിക്കുന്ന എന്താണെന്ന് എഹസാനെന്ന് ചോദിച്ചപ്പോൾ അള്ളാനെ കാണുന്നു എന്ന ബോധത്തിൽ നമസ്കരിക്കുക എന്നതാണ് പഠിപ്പിക്കുന്നത്. എന്തൊരു പഠനാർഹമായ ഉത്തരമാണ് ജിബ്രീൽ നൽകിയത് സുഹൃത്തുക്കളെ. അലൈഹിസ്സലാം അള്ളാനെ കാണുന്നു, ശരി, കാണൽ ഒരു ഭാഗത്തു നിന്നുണ്ടായാലും മതി, രണ്ട് ഭാഗത്തു നിന്ന് കാണണമെന്ന് ആവശ്യമില്ല. എന്ത് വേണമെങ്കിൽ അവിടെ ആത്മീയമായിട്ട് അള്ളാഹുമായുള്ള ആ ടച്ചിങ്ങിൽ ക്ലിയർ ഉണ്ടാകണമെങ്കിൽ അപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, നാം നിൽക്കുന്നത് അള്ളാന്റെ മുമ്പിലാണ് എന്ന ബോധത്തോടു കൂടി ഡോക്ടറാണെന്ന് പറയുന്നതെങ്കിൽ ഡോക്ടറിന്റെ മുമ്പിൽ കാണുന്ന ആലം നാം കാണാത്ത ആലമാണ്. ഒരു ഖഗോള ശാസ്ത്രജ്ഞനാണ് പറയുന്നതെങ്കിൽ ഖഗോള ശാസ്ത്രജ്ഞന്റെ മുമ്പിലുള്ള ആലം അത് നാം സാധാരണക്കാർ കാണാത്ത ആലമാണ്. അതുപോലെ ഭൂഗോള ശാസ്ത്രജ്ഞനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതെങ്കിൽ ലോകത്തിലുള്ള ഏത് മനുഷ്യന്മാരും കാണാത്തത് അദ്ദേഹം കാണുന്നു, അതാണ് അവന്റെ ആലം. അങ്ങനെ ഓരോ മനുഷ്യനും അവന്റെ മുമ്പിൽ ഒരു പ്രത്യേക ആലമുണ്ട്. ആ ആലമിനെ കുറിച്ച് ഈ ആലമിനെ സംരക്ഷിച്ചു പോകുന്ന രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിന്റെ മഖ്ദറത്തും അള്ളാഹുവിന്റെ ഖുദ്റത്തും അള്ളാഹുവിന്റെ കൽപ്പും ആ പ്രപഞ്ചനാഥന്റെ കഴിവും മനസ്സിലാക്കാൻ എത്ര കൂടുതൽ നമുക്ക് സാധിച്ചോ അത്ര കൂടുതൽ ആ ആയത്തുകളുടെ ആ നമസ്കാരങ്ങളുടെ ആ നമസ്കാരത്തിന്റെ ഉള്ളടക്കത്തിനും അതിന്റെ അർത്ഥങ്ങൾക്കും വ്യത്യാസമുണ്ടാവുന്നതാണ്. അതിനാണ് പഠിച്ചവരും പഠിക്കാത്തവരും സമമാണോ റസൂലേ, തങ്ങൾ അവരോട് ചോദിക്കും. അല്ല, രാജസ്ഥാൻ അവർ പരസ്പരം സമമാകുന്നത് തന്നെയല്ല. അതുകൊണ്ട് തന്നെ വിജ്ഞാനം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ആർക്കെങ്കിലും ഹെക്മത്ത് കിട്ടിക്കഴിഞ്ഞാൽ, യുക്തമായി റബ്ബുൽ ഇസ്സത്തിന്റെ കുദ്രത്തെ മനസ്സിലാക്കാനുള്ള കൽപ്പും കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞു മട്ടാക്കാൻ പറ്റാത്തതായ നന്മകൾ അവൻ ശേഖരിച്ചവനായി മാറിപ്പോയി. പക്ഷേ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ബുദ്ധിജീവികളല്ലാതെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കാത്തവർ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവർ, അവർ നമ്മുടെ ദൃഷ്ടി എത്ര വരെ വലിയ ബുദ്ധിയുള്ളവരാണെങ്കിലും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ അവർ ബുദ്ധിയുള്ളവരെ അല്ല. ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പും കഴിവും മനസ്സിലാക്കിയിട്ട് ആ ഖുർആനിന്റെയും ആ നിസ്കാരത്തിന്റെയും ഉള്ളടക്കം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണമെന്ന ബോധത്തോടുകൂടി ജീവിക്കാത്ത മനുഷ്യൻ, അവൻ എത്ര വലിയ എഞ്ചിനീയറാവട്ടെ, ഡോക്ടറാവട്ടെ, അല്ലെങ്കിൽ എത്ര വലിയ ഭൗതിക വിജ്ഞാനത്തിൽ മുൻപന്തിയിലെത്തിയ വിഭാഗമാവട്ടെ, അവർക്കൊന്നും അള്ളാഹു എടുക്കൽ ബുദ്ധിയുള്ളവരാണെന്ന പേര് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളായിട്ട് മക്കയിൽ അറിഞ്ഞിരുന്ന എത്രത്തോളം അവൻ അബുൽ ഹക്കം എന്ന് പേര് വെക്കപ്പെട്ടിരുന്നു. ആ അബുൽ ഹക്കം ഉപനീഷാമുണ്ടല്ലോ, അവന്റെ പേര് നമ്മുടെ ഐശ്വര്യ നേതാവായ കണ്ണായകരളായ ഹൃദയമായ നബിഗുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചുകൊടുത്തത് ഉണ്ടായിരുന്നു. ദീൻ മനസ്സിലാക്കാത്തതുകൊണ്ട്, തൗഹീദ് മനസ്സിലാക്കാത്തതുകൊണ്ട്, അള്ളാന്റെ കൽപ്പ് മനസ്സിലാക്കാത്തതുകൊണ്ട്, അള്ളാന്റെ കൈ മനസ്സിലാക്കാത്തതുകൊണ്ട് അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്നതോടുകൂടി, അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കണമെന്ന് വിശ്വസിക്കുന്നതോടുകൂടി അവൻ അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ബദറിൽ ഞാൻ വന്നപ്പോൾ കാബയുടെ ചിന്ത പിടിച്ചിട്ട് അവൻ തന്നെ പ്രാർത്ഥിച്ചതാണ്, രക്ഷിതാവേ സത്യത്തിനെയും അസത്യത്തിനെയും നീ ഇവിടെ ഇന്ന് തീരുമാനിക്കണം, ആര് സത്യത്തിലോട്ട് ആര് സത്യത്തിലുടമകളുണ്ടോ ആ സത്യത്തിലുടമകളെ നീ വിജയിപ്പിക്കണമെന്ന് അബൂജഹൽ തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയുള്ള അബൂജഹലിന്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചുകൊടുത്തത് വിദ്യകളുടെ പിതാവ് എന്നാണ്. എന്തുകൊണ്ട്? വിജ്ഞാനം, ഓറിജിനൽ വിജ്ഞാനത്തിലേക്ക് അവരെത്തിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഈ വിശുദ്ധ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമുക്ക് നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള ടാക്സ് അതെന്താണ്? നാം നമ്മുടെ നാട്ടിൽ കിട്ടാത്തത് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടായുള്ള സമയത്ത് എത്ര തന്നെ മനക്കെട്ട് പരിശ്രമിച്ചാലും വഹബിന്റെ സദസ്സിലേക്കൊക്കെ എത്തിക്കിട്ടണമെങ്കിൽ എത്ര 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 പാട് വേണം? കാരറ്റ് പിടിച്ച് പിടിച്ചാലും എത്താൻ പൈസ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, വാദനോ അല്ലെങ്കിൽ ഫിലിം കേൾക്കാനോ പഠിക്കാനോ ഒക്കെ. അതുകൊണ്ട് തന്നെ അവരെ മക്കളും പഠിക്കാത്തതിന് ജീവിക്കുന്നു. അതെ, മൃഗത്തിന്റെ ജീവിതം മക്കൾ പഠിക്കാനുള്ളത്, മക്കള് ജീവിക്കാനുള്ളതായ ആ ചുറ്റുപാട് ആരും വെച്ചിട്ടുണ്ടാവുന്നു. വാപ്പ ആദ്യം ആസ്വദിച്ചില്ല, വാപ്പ ആദ്യം ഒരു കവി പാടിയിട്ടുണ്ട്, വീട്ടുകാർ അടിക്കുന്നത് തപ്പാണെങ്കിൽ അഹലിൽ ബൈത്തി മിന്തൂണിയും തറവ് എന്ന് പറഞ്ഞാൽ, വീട്ടുകാർ വീട്ടിന്റെ ഉടമസ്ഥൻ തപ്പാടി തപ്പടിക്കുന്ന ആളാണെങ്കിൽ പിന്നെ വീട്ടുകാർ ഡാൻസ് ആടുന്ന ആളായിരിക്കും. പിന്നെ മൂപ്പരുടെ ജീവിതം തന്നെ എപ്പോഴും അദ്ദേഹം ടൗണിൽ പോയിട്ട് കപ്പടിച്ചിട്ടും ബാൻഡ് അടിച്ചിട്ടും പൈസ കാശുണ്ടാക്കലാണ്. അപ്പൊ വീട്ടുകാരോ ഡാൻസും ഹാർമോണിയും മ്യൂസിക്കും അവർക്ക് ഉണ്ടാവുന്നത് അത്ഭുതമില്ല. എന്നതുപോലെ വാപ്പയും ഉത്തരവാദിത്തപ്പെട്ടവരും ദീനുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വിവാദത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾ അവർക്ക് ഏത് രൂപത്തിൽ വളർത്താൻ സാധിക്കും? ഇങ്ങനെയുള്ളതായ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളതായ ഒരു മഹാഭാഗ്യമാണ് ഈ പുണ്യഭൂമിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് പഠിക്കാനുള്ള ചാൻസുകൾ ധാരാളമുണ്ട്, പണ്ഡിതന്മാർ ധാരാളമുണ്ട്, നമുക്ക് ഇവിടെ ഒഴിവുകൾ ധാരാളമുണ്ട്. ഈ ഒഴിവ് ദിവസങ്ങളിലൊക്കെ വിനോദാഭാസത്തിൽ പെട്ടുകൊണ്ട് അപകടത്തിൽപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ കാസർഗോഡ് നിന്നിട്ടോ കലിക്കറ്റിൽ നിന്നിട്ടോ മംഗലാപുരത്തിൽ നിന്നിട്ടോ മലപ്പുറത്ത് നിന്നിട്ടോ തിരുവനന്തപുരത്ത് നിന്നിട്ടോ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഇവിടെ തെറ്റ് ചെയ്താൽ ഇവിടെ നിന്ന് പരിമണങ്ങൾ ചുറ്റ കിട്ടുകയും ചെയ്യും. അള്ളാഹു നിന്നിട്ട് ദൂരം ദൂരം അകലെ അകലെ പെട്ടുപോകുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതേസമയത്ത് ഇവിടെ നിന്നിട്ട് സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ, വല്ലതും പഠിക്കുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ പരിചയമുള്ളതാണ്. നമ്മുടെ ക്ലാസ്സിലും അല്ലാത്ത സമയത്തും ഇവിടെ വന്നതായ ഹാജിമാരൊക്കെ 1980 റമദാനിൽ 1982 മദീനത്തെ പള്ളിയുടെ അകത്ത് നിന്നിട്ട് എന്റെ ക്ലാസ് കേട്ട ഒരു ഹാജിയാർ അപ്പ ഹാജിയാറായിട്ട് വന്നതാണ്, ഗൾഫിന്ന് വരികയാണ്. അദ്ദേഹം 82 ഇവിടെ ഹജ്ജിന് വന്ന സമയത്ത് നിങ്ങൾ നിന്നിട്ട് ഞാൻ ഹറമിൽ നിന്നിട്ട് വാവ് ഇന്നത് കേട്ടു എന്ന് പറയുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. എനിക്ക് ഓർമ്മയെന്നല്ല സംഗതി. എന്താണ് സംഗതി എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഭൂമിയിൽ നിന്നിട്ട് കേൾക്കുന്നത് ഹൃദയത്തിൽ സ്ഥലം പിടിക്കുന്നു, വിശുദ്ധ ഭൂമിയിൽ നിന്നിട്ട് പഠിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലും അതിന് പ്രാധാന്യമുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുന്നതും ആണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഈ ജിബ്രീൽ അലൈഹിസ്സലാം നടന്നതായ ബഹുമാനപ്പെട്ട നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിച്ച നാട്ടിൽ ജീവിക്കാൻ ചാൻസ് തന്നിട്ട് അവിടെ നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയെന്ന് ചോദിക്കും. അവിടെ നിങ്ങൾ ഉൾക്കൊണ്ടതായ ആ വിജ്ഞാനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിൽ, നിങ്ങളുടെ കുട്ടികളുടെ ശിക്ഷണത്തിൽ, നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സമ്പർക്കത്തിൽ, അല്ലെങ്കിൽ ബന്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ നിങ്ങളത് കിട്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കൂ എന്ന് അല്ല അള്ളാഹു ചോദിക്കാതെ വിടുന്നതല്ല. ഒരു ചോദ്യം കൂടുതൽ മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാളും ആരോട്? നാട്ടിലുള്ള മുസ്ലിങ്ങളോടും നാട്ടിലുള്ള മുസ്ലിംമാരോടും നാട്ടിലുള്ള പണ്ഡിതന്മാരോടും ചോദിക്കുന്നതിനേക്കാളും ഒരു ചോദ്യമെങ്കിലും കൂടുതൽ എന്നോടും നിങ്ങളോടും പുണ്യഭൂമിയിൽ താമസിക്കുന്നവരോടും ചോദിക്കാതെ അള്ളാഹു വിടുന്നതല്ല എന്ന ബോധം നമുക്ക് എല്ലാ നിമിഷത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ബോധത്തോടു കൂടി നാം ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഇത്തരം ക്ലാസുകളിൽ വന്നിട്ട് നമ്മുടെ കഴിവിന്റെ വരം പരമാവധി ക്ലിയർ ആയിട്ട് നാം പറയാറുള്ളതായ ഹദീസുകൾ, ഹിസ്റ്ററികൾ, ഇസ്ലാമിക നിയമങ്ങൾ നമുക്ക് നിർബന്ധമായ നമ്മുടെ ആത്മവളർച്ചയ്ക്ക് ആവശ്യമുള്ളതായ പഠനാർഹമായ കാര്യങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടി ഈ സദസ്സിൽ വരാൻ ചാൻസ് കിട്ടാത്തതായ മഹാത്മാക്കൾക്ക് നിങ്ങൾ വിവരം കൂട്ടി കൊടുക്കുകയും അവരെ ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അതിനുള്ള നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കറിയാം നാം ഒരു മാസം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് ഒരു മാസത്തോളം കട്ടായി പോയതുകൊണ്ട് നമ്മുടെ ചില മെമ്പർമാർ മറ്റു പലരെയും കാണുന്നില്ല. അത് അവർക്ക് നാം തൽക്കാലം ഇപ്പോൾ ഒഴിവിഴിവ് നൽകാം. അവർക്കും മറ്റേ ഇവിടെ വരാൻ ചാൻസ് കിട്ടാത്തവർക്കും അള്ളാഹു സ്ഥിരമായി വരുവാനും ഇവിടെ നിന്നിട്ട് പ്രധാനം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ആഴ്ചകളും നടക്കുന്നതായ വെള്ളിയാഴ്ച ക്ലാസിനെ കുറിച്ചും വിവരമില്ലാത്തവർക്ക് വിവരം കൊടുക്കുക എന്ന ചുമതലയും നിങ്ങളുടേതാണ്. ആ ചുമതലയും ആ ബാധ്യതയും നിങ്ങൾ നിറവേറ്റുക. സ്ഥിരം ക്ലാസ് വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണ പറയാറുണ്ട്, ഇവിടെ ഇസ്ലാമിക് ഹിസ്റ്ററി ഒക്കെ നാം പറയുന്നുണ്ട്. പക്ഷേ ഇത് പുതിയ വാർത്തയാണ്. നാം വല്ല ഹിസ്റ്ററികളോ നബിമാരുടെ ഹിസ്റ്ററികളോ അല്ലെങ്കിൽ സഹാബാക്കളുടെ ഹിസ്റ്ററികളോ വല്ലതും ഇവിടെ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സ്ഥിരം മെമ്പർമാര് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കുക. എന്തുകൊണ്ട് നാം ഓരോ മാസത്തിന്റെയും അവസാനത്തിൽ ഇവിടെ ഇൻഷാഅള്ളാഹ് ചോദ്യോത്തരം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് അറിയാത്തവരെ താഴ്ത്തുക എന്നതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മാസത്തിലൂടെ നാം ക്ലാസ്സിൽ പറഞ്ഞതായ പ്രധാന സഹാബിയുടെയോ അല്ലെങ്കിൽ സാബിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നബിമാരുടെയോ എന്തെങ്കിലും സംഭവം ചോദിക്കാം. എന്നിട്ട് മൂന്നോ അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന അനുസരിച്ച് മറു